الحمد لله رب العالمين
والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله പതിനഞ്ചാമത്തെ ആയത്ത് വരെ എടുക്കണ്ടില്ല. ഇദാ തുത്തലാലഹി അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ഇദാ തുത്തലാലഹി ആയാതുനാ ഖാല അസാതീറുൽ അവലീൻ സനസിമുഹു അലൽ ഖുർതൂം ഇന്ന ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമു ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون أعوذ بالله من الشيطان الرجيم إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون
فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون فطاف عليها طائفة من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون
سورة القلم رسول الله صلى الله عليه وسلم എന്നതിലെ ഉള്ള ഒരു ആക്ഷേപത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അതായത് അദ്ദേഹം സിഹർ ബാധിച്ചവൻ പറയുന്ന വർത്തമാനം അങ്ങനെ സിഹർ ബാധിച്ചതുകൊണ്ട് പറയുന്ന ഒരാളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആർക്കാണ് സിഹർ ബാധിച്ചത് എന്ന് പരലോകത്ത് വെച്ച് മനസ്സിലാകുന്നുള്ള ഒരു താക്കീതിൻ്റെ ശൈലിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരിക്കലും കളവ് പറയുകയും കള്ളസത്യം ചെയ്യുകയും ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല. അത്തരം ആളുകളുടെ പൊതുവെയുള്ള ചില ദുർഗുണങ്ങളാണ് കുത്തിപ്പറയുക, കുറവാക്കുക, ഏഷണിയുമായിട്ട് നടക്കുക, നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുടക്കം നിൽക്കുക, അതിരുകൾ ലംഘിക്കുക, കുറ്റങ്ങൾ ചെയ്യുക. ഇതൊക്കെ കളവ് പറയുകയും അതേപോലെ തന്നെ കള്ളസത്യം ചെയ്യുകയും ചെയ്യുന്നവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ്. അവർക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടാവും. ആ തരം ആളുകളുടെ പ്രചാരണം മാത്രമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഒരു ജിന്ന് ബാധിച്ച് വർത്തമാനം പറയുന്നതാണ് ഖുർആൻ. അവരുടെ മറ്റൊരാരോപണമാണ് ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഇദാ തുത്തുല അലൈഹി ആയാതുന, നമ്മുടെ ആയത്തുകൾ അവർ ഓതി കേൾക്കുമ്പോൾ, ഖാല പറയും, അസാഖീറുൽ അവ്വലീൻ, ഉസ്തൂർ എന്നുള്ളതിന്റെ ബഹുവചനമാണ് അസാഖീർ, കെട്ടുകഥ എന്നർത്ഥം. ഉസ്തൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടുകഥ, ഇതിഹാസങ്ങൾ. പണ്ടത്തെ ആളുകൾ ഉണ്ട് പറയുന്ന ഉമ്മാമക്കഥക്കാണെന്ന് പറയാ സ്തൂർ. അസാഫീർ അതിന്റെ ബഹുവചനാണ്. അപ്പൊ കെട്ടുകഥകൾ, അവ്വലീൻ എന്ന് പറഞ്ഞാൽ പൂർവികർ, പൂർവികരുടെ കെട്ടുകഥകൾ. പണ്ടുള്ളവരെന്തൊക്കെ കെട്ടുകഥ ഉണ്ടാക്കി വെച്ചിരുന്നു, അതിങ്ങനെ ഏറ്റുപറയുന്ന ആളാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞാൽ എന്താണ്? കെട്ടുകഥയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അതാണ് ഇന്നത്തെ മറ്റൊരു വിഷയം. ഇദാ തുത്തല അലൈഹി ആയാതുന, നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ, ഖാല പറയും, അസാതീറുൽ അവലീൻ, അതെന്താകുന്നു? കെട്ടുകഥകളാകുന്നു. യഖൂലു താല ഹ هذا مقابلة ما أنعم الله عليه من المال والبنين كفر بآيات الله عز وجل وأعرض عنه. അള്ളാഹു യഥാർത്ഥത്തിൽ അവർക്ക് സ്വത്തുകൊണ്ടും സന്താനങ്ങൾ കൊണ്ടും ഒക്കെ അനുഗ്രഹം നൽകി. അതാണ് നമ്മൾ അവസാനം പറഞ്ഞത്, അൻകാനദ മാലിൻ വ ബനീൻ. അള്ളാഹു ധാരാളം സമ്പാദ്യം നൽകി, മിടുക്കന്മാരായ മക്കളെ നൽകി. പക്ഷേ അവരെന്ത് ചെയ്തു? കഫറബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ തള്ളി. വ അഹ്റളാനു, അള്ളാഹുവിന്റെ തെളിവുകൾ അവർ അവഗണിച്ചു. വസാമ അന്നഹാ കദിബുൻ, ഖുർആൻ എന്ന് പറയുന്നത്, അതായത് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള തെളിവുകൾ, ആയാത്തുള്ള എന്ന് പറയുന്ന നോണയാണെന്ന് അവർ പറഞ്ഞു. മൗഹൂദും മിൻ അസാതീരിൽ അവലീൻ, അതൊക്കെ പഴയ കാലക്കാരുടെ കെട്ടുകഥകളിൽ നിന്ന് എടുത്ത സംഗതിയാണ് ഖുർആനിലെ ആയത്തുകൾ എന്ന് അവർ നോണ പറഞ്ഞു. അള്ളാഹു അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ഈ അനുഗ്രഹങ്ങൾ എവിടുന്ന കിട്ടിയെന്ന് പോലും ചിന്തിക്കാതെ അവർ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ആയത്തുകളെയും തള്ളി. ഏതുപോലെ? കൗലിഹി താല, വേറെ ഒരു ആയത്തിൽ സൂറത്തു മുദ്ദസ്സിർ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇനി എന്നെയും ഞാൻ തനിച്ച് പടച്ചവനെയും നിങ്ങൾ വിടുക. അള്ളാഹു പറയാണ്, അയാളെ ഞാൻ ഒറ്റക്ക ഉണ്ടാക്കിയത്, സൃഷ്ടിക്കുമ്പോൾ ആരും കൂടല്ല. അതുകൊണ്ട് അയാളെ കാര്യം തൽക്കാലം നിങ്ങൾ ആരും ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. അള്ളാഹു പറയാണ് ആരെ പറ്റിയ? വലീദുബിനു മുഗീറെ കുറിച്ച്. അയാളെ, അതൊരു വല്ലാത്ത വർത്താനാണ്, അയാളെ എൻ്റെ അടുത്തേക്കാണ് വിടാൻ. അള്ളാഹു പറയാണ് അയാൾക്ക് ഉചിതമായ ശിക്ഷ ഉണ്ടാവും. എന്താ അങ്ങനെ ശിക്ഷ കൊടുക്കാനുള്ള കാരണം? അതാ പരമാണ്, വജാൽത്തു ലഹു മാലം മന്ദൂദ, അയാൾക്ക് നീണ്ടു നീണ്ടു കിടക്കുന്ന സ്വത്ത് കൊടുത്തിരുന്നു. നല്ല സമ്പന്നനാണ് ആര്? വലീദ്. വബനീന ഷുഹൂദ, നല്ല സാക്ഷികളായ എല്ലാത്തിനും പോകുന്ന മക്കളെ നൽകിയിരുന്നു. ആർക്ക്? കാണാൻ പോകുന്ന മക്കളെ നൽകി. വമഹത്തു ലഹു തംഹീദ, അയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ദുനിയാവിന് അയാൾക്ക് ഒന്നിന്റെ കുറവില്ല, സമ്പന്നനാണ്, മക്കളുണ്ട്, വലിയ പ്രമാണിയാണ്, ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ആർഭാടങ്ങളൊക്കെ ഉണ്ട്. സുമ്മ എത്തുമോ അൻ അസീദ്, എന്നിട്ടും അയാൾ കൊതിക്കുന്നത് കൂടുതൽ കിട്ടണം, കിട്ടിയൊന്നും പോരാ, ഇഷ്ടം പോലെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, മക്കളെ കൊടുത്തു, സ്വത്ത് കൊടുത്തു, പദവി കൊടുത്തു. പക്ഷേ സുമ്മ എത്തുമോ, എന്നിട്ടും അയാൾ ആഗ്രഹിക്കുന്നു അൻ അസീദ്, എനിക്ക് കൂടുതൽ കിട്ടണം. കല്ല ഇന്നഹു കാനലി ആയാത്തിന അനീദ, ആ പൂതി വേണ്ട, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചവനാണ് അയാൾ. സൗറുഹി കോ സൗദ, നാളെ അയാളൊരു മല കയറേണ്ടി വരും. ഏതാ മല എന്നറിയോ? നരകത്തിലെ മലയാണ്. നരകത്തിലുള്ള വലിയ അഗ്നിയുടെ പർവ്വതങ്ങൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? പറ്റിപ്പിടിച്ച് കയറേണ്ടി വരും. ഇന്നഹു ഫക്കർ വ ഖദ്ദർ, അയാൾ ചിന്തിച്ചു, എന്നിട്ട് കണക്കുകൂട്ടി. ഫഖുതില കൈഫ ഖദ്ദർ, തൊലഞ്ഞു പോകട്ടെ, എങ്ങനെയാണ് അയാൾ കണക്ക് കൂട്ടിയത്? സുമ്മ ഖുതില കൈഫ ഖദ്ദർ, വീണ്ടും പറയട്ടെ, അയാൾ തൊലഞ്ഞു പോട്ടെ, എങ്ങനെയൊക്കെയാണ് ആ മനുഷ്യൻ കണക്ക് കൂട്ടിയത്? സുമ്മന അയാൾ നോക്കി. സുമ്മ അബസ വ ബസർ, അയാൾ മുഖം ചുളിച്ചു പറഞ്ഞു. എന്താണ്? അയാൾ മുഖം ചുളിച്ചു, അവജ്ഞ കാണിച്ചു. സുമ്മ അദ്ബറ വസ്തക്ബർ, പിന്തിരിഞ്ഞു, അഹങ്കാരം കാണിച്ചു. ഫഖാല, എന്നിട്ട് പ്രഖ്യാപിച്ചു. ഇൻഹാദ ഇല്ലാ സിഹ്റു യുസർ, ഇതൊരു സിഹറാണ്, ഇത് ആളുകളെ വശീകരിച്ച് കളയുന്ന, സ്വാധീനമുണ്ടാക്കാനിടയുള്ള ഒരു മാജിക്കാണ് ഖുർആൻ. ആ പദത്തിൽ ആളുകൾ എന്തായി പോവും? വശീകരിക്കപ്പെട്ടു പോവും. അത് ദൈവികമൊന്നുമല്ല. ഇൻഹാദ ഇല്ലാ ഖൗലുൽ ബഷർ, അതൊരു മനുഷ്യ വചനം മാത്രമാണ്. അതുകൊണ്ട് അള്ള ചെയ്യാൻ പോകുന്നതാ സൗസുലി ഈ സക്കർ, അയാളെ സക്കർ എന്ന നരകത്തിൽ കരിച്ചു കളയും. ഏഴുതരം നരകമുണ്ട്, അതിലൊന്നാണെന്ത്? സക്കർ. വമാ അദറാക്കമാ സക്കർ, സക്കർ എന്താണെന്ന് നിനക്കറിയുമോ? ലാ തുബഖി വലാ തദർ, അതൊന്നും ബാക്കിയാക്കുകയോ വിട്ടേക്കുകയല്ല. ആ നരകത്തിലിട്ടാ പിന്നെ മാംസമോ എല്ലോ ഒന്നും ഉണ്ടാവില്ല, ബാക്കി ഉണ്ടാവില്ല, അത് ഉരുകിപ്പോവും കരിഞ്ഞു പോവും, പിന്നെയും പഴയതുപോലെ തന്നെ വരും. അതാണ് സക്കർ. ലവ്വാഹത്തുലിൽ ബഷർ, തൊലിയെ കരിച്ചു കളയും. അലൈഹാ തിസ്അത്താശർ, സക്കർ എന്ന നരകത്തിന് 19 കാവൽക്കാരായ മലക്കുകൾ, ബലവാന്മാരായ മലക്കുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഖുർആൻ ഒരു മനുഷ്യവചനമാണ് എന്ന് പറഞ്ഞ വലീദ് ബിൻ മുഗീറക്കെതിരെയുള്ള താക്കീതാണ്. കഴിഞ്ഞ ദിവസം പറയുന്നത് വലീദ് ബിൻ മുഗീറ അടുത്ത് അവരെന്ത് ചെയ്തു? സൂറത്തുൽ ബക്കറയിലെ ആയത്തുകളും കൊണ്ട് ചെന്നു അല്ലേ, എന്നിട്ട് അതിലെ വൈങ്കുന്തും ഫീറൈബി മിമ്മാൻ അസ്സലാബിദിന അടക്കമുള്ള ഇതുവരെ ഒന്ന് കൊണ്ടുവരുമോ? ഹൗത്തു ബി സൂറത്ത് മിമ്മിസ്, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്ന വെല്ലുവിളി അടക്കം ഉള്ള ആയത്തുകൾ കൊണ്ടുപോയി അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യകാരൻ, നിമിഷ കവി. അതാണ് ആര്? വലീദ് ബിൻ മുഗീറ. അയാൾ എന്ത് ചെയ്തു? അയാൾ എളുപ്പത്തിൽ ഏറ്റു, ഒരു അതുപോലെ ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ലാന്ന് അയാൾ കണക്കൂട്ടിയത്. അയാളത് വാങ്ങിയിട്ട് നിങ്ങൾ നാളെ വന്നോളി തന്നു. പിറ്റേന്ന് അവർ ചെന്ന്, അവിടെ നിങ്ങൾ ഉണ്ടാക്കി കവിത അവിടെ വെല്ലുവിളി സ്വീകരിക്കണമല്ലോ. നാളെ വരി, നാളെ പിന്നെയും പറഞ്ഞു, അന്ന് കൊടുത്തില്ല. പിന്നെ അയാൾ ഒരാഴ്ച അങ്ങനെ പോയി. ഒരു മാസം പോയി, മൂന്ന് മാസമോ ആറു മാസമോ കഴിഞ്ഞിട്ടാണ് അയാൾ അവസാന ഒരു പേജ് കൊടുക്കുന്നത്. അതുവരെ അയാൾ എന്ത് ചെയ്തിട്ടില്ല, നാളെ വരും, മറ്റന്നാൾ വരും, അടുത്ത ആഴ്ച വരും, ഇങ്ങനെ പറഞ്ഞേക്കും. ഇവർക്കാണെങ്കിൽ ഇങ്ങനെ ഇയാൾ കൈവിട്ടാൽ വേറെ ആരുമില്ല. അവിടെ ഉള്ളതിൽ ഏറ്റവും സാഹിത്യപരമായി ശേഷിയുള്ള ആളാണ് ആര്, വലീദ് ബിൻ മുഗീറ, പ്രത്യേകിച്ച് നിമിഷകവിയാണ്. അപ്പോൾ ഗദ്യ സാഹിത്യം കൂടിയും അത് കവിതയും ഗദ്യവും എല്ലാം ചേർത്ത് പറയാൻ പറ്റിയ ആളാണ്. അപ്പൊ അയാൾ ഇത് നോക്കി നോക്കി ഇരിക്കാന്നല്ലാതെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വരി പോലും എഴുതാൻ പറ്റുന്നില്ല. അവസാനത്തെ അവസ്ഥ അയാൾ എന്ത് ചെയ്തു, ഒരു ചുരുള് കൊടുത്തു. ആ ചുരുളും കൊണ്ട് അവരോടിപ്പോയി. അഹങ്കാരത്തോടു കൂടി അബൂജഹലും കൂട്ടരും കഴബാലയത്തിന്റെ പരിസരത്ത് വന്നു. കഴബാലയത്തിന്റെ ചുമരിലെത്തിയപ്പം അവരവിടെ അത് ഒട്ടിക്കാൻ പോവാണ്. എന്തിന്, എല്ലാരും കാണട്ടെ മുഹമ്മദ് തോറ്റു, എല്ലാരും കൂട്ടം കൂടിയിട്ടുണ്ട്. അവിടെ അവർ നോക്കി, തുറന്നു നോക്കിയപ്പോ എന്താണ്, സൂറത്തുൽ ബഖറ കോപ്പി അടിച്ച് അങ്ങനെ തന്നെ എഴുതി. അലിഫിലാമി ദാലിക്കൽ കിതാബുൽ അറൈബ ഫീഹി എന്നയാൾ എഴുതി കൊടുത്തു. അത് അങ്ങനെ തന്നെ എഴുതിച്ചിരിക്കുന്നു. അത്ര അയാൾ പരാജയം സമ്മതിച്ചു. ഖുർആന്റെ മുഴുസത്ത് ആ ഭാഷാപരമായി സാഹിത്യപരമായുള്ള വെല്ലുവിളിയുടെ മുഴുസത്ത് ഒന്നാമതായി വെളിപ്പെടുന്ന ദിവസമാണ്. ഇന്നു വരെയും വലീദ് ബിൻ മുഗീറയെക്കാളും വലിയ സാഹിത്യകാരൻ അറബ് സാഹിത്യത്തിൽ വന്നിട്ടില്ല ഇന്ന് വരെ. പക്ഷെ ശ്രമങ്ങൾ പലരും എന്ത് ചെയ്യാറുണ്ട്, നടത്താറ്. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇപ്പോഴും ഈ ക്രിസ്ത്യാനികളുടെയൊക്കെ ഈ ഇസ്ലാമിനെ കളിയാക്കാനും മറുപടി പറയാനൊക്കെ പറയുന്ന ആൻസറിങ് ഇസ്ലാം പോലുള്ള അവരുടെ വെബ്സൈറ്റുകളിലൊക്കെ എന്താണ്, ഖുർആന്റെ വെല്ലുവിളി സ്വീകരിച്ച് അവർ ചില ആയത്തുകളൊക്കെ ഫിറ്റാക്കലുണ്ട്. ചില സൂറത്ത് പാരഡി ഖുർആൻ പോലെ ചില ആയത്തുകൾ അവരെന്ത് ചെയ്യും, കൊടുക്കും. ഒരാഴ്ച കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാൽ അവരെന്നെ അതിലുള്ള ചില ആയത്തുകളൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അവർക്ക് തോന്നി ഇത് പോരാ ഇത് പോരാ. അപ്പോൾ കൊടുത്തത് പോരാന്ന് തന്നെ ആർക്ക് തോന്നുന്നത്, അവർക്ക് തന്നെ തോന്നുന്നത്. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്, അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്, അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ പറ്റും. പിന്നെയുള്ള വഴി എന്താ, അയാൾ തോറ്റു എന്നുള്ളത് ഉറപ്പാണ്. പിന്നെയുള്ള വഴി എന്താ, അടുത്ത വഴി എന്താ അറിയോ, പ്രമാണങ്ങളൊന്നും കൊടുക്കാനല്ല, അതിനെ നേരിടാനും പറ്റൂല. പിന്നെ അടുത്ത വഴി എന്നാ, പിന്നെ അയാളുടെ ഒരു പ്രസ്താവന കിട്ടും. നോക്കൂ, രണ്ട് മിനിറ്റ് പ്രസംഗം കിട്ടിയതായില്ലേ, ഇവർ ശരിയല്ല, തെളിവൊന്നും വേണ്ട. പിന്നെ സ്വാധീനമുള്ള ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യാം, രണ്ട് വാക്ക് പറയിപ്പിക്കുക, അവർ ശരിയല്ല. തെക്കാലത്ത് ഇന്നും തുടങ്ങിയൊന്നല്ല, ഇന്നും ഹക്കിനെതിരെ തെളിവുകളുമായി വരാൻ കഴിയാത്തവർ എന്താ ചെയ്യല്, ബാത്തിലിന്റെ കൂടെ നിൽക്കുന്ന ഏറ്റവും നല്ല സ്വാധീനവും നാവുള്ള ആൾക്കാരെ സമീപിക്കും. എന്നിട്ട് അവരോട് കെഞ്ചിക്കേണ് പറയും, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളൊന്നും അവരെ പറ്റിയൊരു മോശം വാക്ക് പറയും, ശരിയല്ല എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അവരും ജനങ്ങളെ കൈയടി കിട്ടാൻ വേണ്ടിയോ ഉള്ള സ്വാധീനം, ഭൗതികമായ സ്വാധീനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയോ എന്ത് ചെയ്യും, അവസാനം ചെയ്യും. അത് ഇയാൾ ചെയ്തു. ഇയാൾ എന്ത് ചെയ്തത്, അവസാനം പറഞ്ഞു, ഇൻഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ, ഇതൊരു മാജിക്കാണ്, നിങ്ങൾ ഇതിലെന്ത് ചെയ്യണ്ട, വശീകരിക്കപ്പെടേണ്ടതില്ല. ഇൻഹാദാ ഇല്ലാ ഖൗലുൽ ബഷർ, ഇതെന്താകുന്നു, ഇത് ഖൗലുൽ ബഷർ, ഒരു മനുഷ്യന്റെ വാക്ക് മാത്രമാകുന്നു, ഇതൊരു മനുഷ്യന്റെ വാക്ക് മാത്രമാകുന്നു എന്ന് ആര് പറഞ്ഞു, അയാൾ പറഞ്ഞു. അയാൾ പ്രസ്ഥാന കുറെ ആളുകൾക്ക് അതുകൊണ്ട് സമാധാനമായി. വലീദ് ബിൻ മുഗീറ പറഞ്ഞല്ലോ എന്ത്, അത് ദൈവിക വചനമല്ല, സമാധാനമായി. വലീദ് ബിൻ മുഗീറ തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള വിഷയം വേറെ, വാക്കുകൊണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അത്രയും വലിയ വലിയ ആൾക്കാർ വരെ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയ ടെക്നിക്കൊന്നും അല്ല. സത്യത്തെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ എക്കാലത്തും സ്വീകരിക്കുന്ന ടെക്നിക്കാണെന്ത്, ജനസ്വാധീനമുള്ള ആളുകൾക്ക് ഒരു പ്രസ്താവന കിട്ടുമോ നോക്കും. എന്നിട്ട് അവരോട് പ്രസ്താവിക്കാൻ പറയുന്നത്, നിങ്ങൾ പറയണം അവർ ശരിയല്ല. അവർ പറഞ്ഞത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയല്ല, മുഹമ്മദ് ശരിയല്ല, അയാൾ കൊണ്ടുവരുന്ന ഖുർആൻ ദൈവികമല്ല, പിന്നെന്താണ്, പിന്നെ അതായില്ല സിഹ്ർ യൂസർ, അതെന്താകുന്നു, അതൊരു വശീകരിക്കപ്പെടുന്ന സിഹ്ർ മാത്രമാണ്. ഇന്നഹാദായില്ല ഖൗലുൽ ബഷർ, അതൊരു മനുഷ്യ വചനം മാത്രം. അതിന്റെ പേരിൽ അയാൾക്ക് സഖർ എന്ന നരകത്തിൽ ശരീരമാക വാസകലം ഉരുക്കിക്കളയുന്ന ഏറ്റവും വേദന നൽകുന്ന സഖർ എന്ന നരകത്തിലാണ് വലീദിനെ പിടിച്ചിട്ടത്. അതാർത്തു വഹീദ, വലീദിനെ സൃഷ്ടിക്കുമ്പോൾ ആരുണ്ടായിട്ടില്ല, ഞാൻ തന്നെയുള്ളൂ, അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വിട്ടാൽ മതി. അങ്ങനെയൊക്കെ സൃഷ്ടിച്ച് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത്രയും വലിയ നിഷേധം കാണിച്ചില്ലേ, അള്ളാഹുവിന്റെ താക്കീതാണ് ഞാൻ അവനെ കൈകാര്യം ചെയ്യും, അവൻ എൻ്റെ അടുത്തേക്ക് വിടുന്നതാണ് എന്തായിരുന്നു, അവൻ ഇങ്ങോട്ട് വിടുന്നതാണ് എന്തായിരുന്നു, ബാക്കി ഞാൻ ഇവളാണ്. അതാണ്, അപ്പൊ ഇതാണ് ഇവിടെയുള്ള അനുഭവം. ഇതാ തുത്തലാലേഹി ആയാത്തുന കാല അസാത്തീറുള്ള വെളി, നമ്മുടെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും ഇത് കെട്ടുകഥകളാണ്. അതേ സമാനമായ മറ്റൊരു സംഭവം എന്തേതാണ്, നമുക്കിനി വിശദീകരിച്ച് ഒന്നൊരു പറയാം. അപ്പോ സൂറത്തുൽ മുദ്ദസ്സിർ വായിക്കുമ്പോൾ ആ ചരിത്രം നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ട് വായിക്കാം ഇൻഷാല്ലാഹ്. വഖാല തആല ഹാഹുന, അത് കഴിഞ്ഞ ഇവിടെ പറയുന്ന വാക്കെന്താ, സനസിമുഹു അലൽ ഖുർതൂം. വസമ എന്ന് പറഞ്ഞാൽ അടയാളം വച്ചു. നമ്മൾ ഈ ബോർഡുകളൊക്കെ വെക്കൂലേ വഴി കാണിക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വസമ എന്ന് പറയാം. അതിൽ അതിന്റെ അതിൽ നിന്നാണ് സിമത്ത് എന്ന വാക്കുണ്ടായത്, അടയാളം. സീമ എന്നുള്ള വാക്ക് അതിൽ ഉണ്ടായതാ അടയാളം. ഇസ്മ എന്നുള്ള വാക്ക് അതിൽ ഉണ്ടായതാ അതും അടയാളം. പേര് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ അടയാളല്ലേ, അതൊക്കെ സിമത്തിൽ നിന്നുണ്ടായതാണ്. അതിന്റെ ഫീല് വസമാണ്. എന്താണ് വസമ? യസിമു, അടയാളം വെക്കുന്നു. നസിമു, നാം അടയാളം വെക്കുന്നു. സ എന്ന് പറഞ്ഞാൽ അത് ഭാവി കാല അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാ, അടയാളം വെക്കും. പിന്നീട് വഴിയെ നാം സനസിമുഹു, അയാൾക്ക് നാം അടയാളം വെച്ചു കൊടുക്കും. പരലോകത്തെല്ലുമ്പം ഒരടയാളം ഉണ്ടാവും. എവിടെ അടയാളം ഉണ്ടാകുക? ആർക്ക്? ഖുർആൻ കെട്ടുകഥയാന്ന് പറഞ്ഞ ആളുകളുടെ ഹുർത്തൂമിൽ അടയാളം ഉണ്ടാവും. അലൽ ഹുർത്തൂം, എന്താ ഹുർത്തൂം എന്ന് പറഞ്ഞ തുമ്പിക്കൈ, മൂക്കാണ്. മനുഷ്യനെ പറ്റിയല്ലേ കളിയാക്കാൻ വേണ്ടി ആ തുമ്പിക്കൈ എന്ന് പറഞ്ഞു. മൂക്കും കൂടി അള്ള പറഞ്ഞില്ല. അള്ള ഉപയോഗിച്ച വാക്കെന്താണ്? കാരണം നമ്മളെ കളിയാക്കാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നാളെ അള്ളാഹുവിന്റെ അരികിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. അപ്പം പരിഹസിച്ചുകൊണ്ട് അള്ളാഹു ഉപയോഗിച്ചൊരു വാക്കാണെന്ത്? അവന്റെ തുമ്പിക്കൈയിൽ ഞാൻ നാളെ അടയാളം വെച്ചിട്ടാ കൊണ്ടുവരാം. ഖുർആൻ തള്ളിയവനെ നാളെ മഷറിൽ വരുമ്പം തന്നെ കാണാം. മൂക്കുമ്മൽ എന്തുണ്ടാവും? പ്രത്യേകം അടയാളം ഉണ്ടാകും. അതാണ് സനസിമുഹു അലൽ ഖുർതൂം. ഇബ്നു ജരീർ തബരി, തബരി അദ്ദേഹം പറഞ്ഞു, സനുബയ്യിനു അംറഹു ബയാനൻ വാദിഹ, അയാളുടെ കാര്യം വ്യക്തമായി നാം പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. ഹത്തായരിഫൂഹു വലാ യഖ്ഫാ അലൈഹിം കമാലാ തഖ്ഫാ അലൈഹിം മുസ്ലിമത്തു അൽ ഖറാത്തീം. നാളെ ഒരാൾ കടന്നു വരുമ്പോൾ അയാൾ ഖുർആനെ തള്ളിയ ആളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അത് മനസ്സിലാകുന്ന രൂപത്തിലുള്ള എന്തോ ഒരു അടയാളം, അടയാളം എന്തോ ആയിക്കോട്ടെ, ആ മൂക്കിന്റെ അടയാളം കാണുമ്പോൾ എല്ലാവർക്കും എന്ത് മനസ്സിലാവും? ഇവൻ ഖുർആൻ തള്ളിയവനാണ്, ഖുർആൻ മനുഷ്യവചനമാണ് എന്ന് പറഞ്ഞവനാണ്, കെട്ടുകഥയാണ് എന്ന് പറഞ്ഞവനാണ് എന്ന് നാളെ അങ്ങനെ അള്ളാഹ് അപമാനിച്ചു കൊണ്ടുവരും. അതാണ് സനസിമുഹു അലൽ ഖുർതൂം, അവരുടെ മൂക്കിൽ തുമ്പിക്കൈയിലുള്ള എന്തെയും അടയാളം വെക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതാണ് സിമത്തൽ ഖറാത്തീം. ഖറാത്തീം എന്ന ഖുർതൂമിന്റെ ബഹുവചനാണ്. വേറെ ചില ആള് പറഞ്ഞു സിമത്ത അഹ്ലിന്നാർ, നരകത്തിലെത്തുമ്പോൾ കാണുന്ന അടയാളത്തെ കുറിച്ചുമാകാം. കാരണം വഴിയെ അടയാളം വെക്കുന്നല്ലേ. നുസവ്വിദു വജഹു യൗമൽ ഖിയാമ, നരകത്തിൽ വീഴുന്ന എല്ലാവരുടെ മുഖം കറുത്തിട്ടായിരിക്കും. അയാളുടെ മൂക്കും എന്തായിരിക്കും? ഒരു കരിക്കട്ടായിരിക്കും നരകത്തിൽ വീഴുമ്പോൾ. അപ്പൊ തന്നെ അയാൾ ഖുർആൻ തള്ളിയ ആളാണ് നേരം ദൈവം അയാളെ കണ്ടാല് മനസ്സിലാവും. അപ്പൊ നരകത്തിൽ എത്തുമ്പോൾ മൂക്ക് കറുപ്പിച്ചു കളയുന്നതിനെ കുറിച്ചാണ്, കരിക്കട്ട പോലെ ആക്കുന്നതിനെ കുറിച്ചാണ് എന്നും ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂക്ക് എന്നുള്ളത് മുഖത്തിന്റെ ഒരു തഴബിയറായിട്ട് അതിന്റെ വ്യാഖ്യാനമായിട്ട് അങ്ങനെ ഉപയോഗിച്ചല്ലേ. നമ്മൾ വിരലുകൊണ്ട് എഴുതണ കൈ കൊണ്ട് എഴുതിയാണ് വിരലുകൊണ്ട് എഴുതിയതാണ്, മനസ്സിലായില്ലേ? അതേപോലെയുള്ള ചില ജുസു കുല്ലും കുല്ലു ജുസുവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാനുള്ള അറബി ഭാഷയിലുള്ള എന്താണ് ശൈലിയാണ്. ഒരു പാർട്ട് പറഞ്ഞിട്ട് മൊത്തം നമ്മൾ തല എണ്ണാൻ പറയും. നമ്മൾ തലയല്ല എണ്ണിയത്, എത്ര ആൾ വന്നിട്ടുണ്ടെന്ന് എണ്ണിയത്. പറയാനുള്ള സൗകര്യത്തിന് നമ്മൾ എന്താ പറഞ്ഞത്? തല എണ്ണുക എന്ന് പറയും. എണ്ണി എത്ര തല ഉണ്ട് എന്നല്ല നമ്മൾ നോക്കിയത്, എത്ര ആളുണ്ട് എന്ന് നോക്കിയത്. അതേപോലത്തെ ഒരു ശൈലിയാണ് മൂക്കിന് അടയാളം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് മുഖത്ത് അടയാളം വെക്കുക എന്നാണ് എന്ത് ചെയ്തത് ഉദ്ദേശിച്ചത് എന്ന് ചില ആളുകൾ മുഫസ്സറുകൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണെങ്കിലും ശരി, ഖുർആൻ വെറും കെട്ടുകഥ മാത്രമാണ്, അത് പൂർവികർ പറഞ്ഞ കഥയാണ് എന്ന് പറഞ്ഞ ആളുകൾ നാളെ പരലോകത്ത് വരും, മഹ്ശറിൽ വരുമ്പോഴും നരകത്തിൽ വരുമ്പോഴും അവരുടെ മൂക്കിലോ മുഖത്തോ എന്തുണ്ടാവും? പ്രത്യേക അടയാളം കൊണ്ട് അവരെ അപമാനിക്കും, വഷളാക്കുന്ന അടയാളായിരിക്കും. സനസിമുഹു, നാം അവന് അടയാളം വെക്കും. അലൽ ഖുർതൂം, അവന്റെ ആ തുമ്പിക്കൈക്ക്, അവന്റെ ആ മൂക്കിന് നാം അടയാളം വെക്കും എന്നാണ് പറഞ്ഞത്. ഇനി ഒരു ഉദാഹരണം. ഈ നിഷേധവും അള്ളാഹുവിനെ തള്ളരും ഒന്നും ഇപ്പം ഉണ്ടായതല്ല, പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ തള്ളിയ ഒരു സമൂഹത്തിന്റെ ചരിത്രമാണ് ഇനി പറയുന്നത്. ഞാൻ മുഴുവൻ ഓതിയിട്ടില്ല, ഓതിയടത്തോളം നമുക്ക് പറയാം. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ് അഖസമൂ ലയസ്റിമുന്നഹാ മുസ്ബിഹീൻ. നിഷേധികളുടെ സമ്പാദ്യം, ഖുർആൻ തള്ളുന്ന ആളുകൾ സമ്പാദിച്ചു കൂട്ടുന്നത് നാളെ പരലോകത്ത് എങ്ങനെ ഉണ്ടാവുമെന്നാണ് ഇപ്പൊ ഒരു ഉദാഹരണത്തോടെ പറയാൻ പോണം. കുറെ സമ്പാദിച്ചിട്ടുണ്ടാവും, അവിടത്തെ കാണൂ. നിഷേധികൾ ചിലപ്പം സദക്ക കൊടുത്തിട്ടുണ്ടാവും, അവര് രോഗികൾ ശുശ്രൂഷിച്ചിട്ടുണ്ടാവും, അവര് കുട്ടികൾക്കും കുടുംബത്തിനും ചെലവിന് കൊടുത്തിട്ടുണ്ടാവും. പുറമേ നല്ല കാര്യങ്ങൾ ഒരുപാട് അവർ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ കാഫറുകൾ ചെയ്തിട്ടില്ലേ, അല്ലേ? അടിമത്തത്തിൽ കിടക്കുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങാൻ വേണ്ടി യത്നിച്ച പുണ്യപ്രവർത്തനങ്ങൾ വരെ ചെയ്ത നിഷേധികൾ, സത്യനിഷേധികളുണ്ട്, ശാഹത്തിലുമില്ലാത്തവര്. അതിന്റെയൊക്കെ അവസ്ഥ എന്താ അറിയുന്നത്? അവർ പരലോകം ലക്ഷ്യം വെക്കാതെ പ്രവർത്തിച്ചുകൊണ്ട് അതൊന്നും പരലോകത്തെത്തൂല. അതിൻ്റെ ഒക്കെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് പ്രവർത്തിച്ചാലും അതിന്റെ അവസ്ഥ എന്താ? ഖദിംന ഇലാ മാഅമിലു ഫജാൽനാഹു ഹബാ മൻസൂറ, അവരുടെ പ്രവൃത്തിയിലേക്ക് നാം കടന്നു ചെന്നു, അത് പാറിപ്പറക്കുന്ന പൊടിയായി മാറി. അള്ളാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം മൊയ്തീൻ ശേഖ എന്ന് വിളിച്ചാൽ, ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, സൃഷ്ടികളെ വിളിച്ചാൽ എന്താ എന്റെ കഥ? അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ചെന്നാൽ എന്തുണ്ടാവില്ല? പരലോകത്ത് ചെന്നാൽ ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല. പരലോകത്ത് ചെന്നാൽ ഒരു സംഗതിയും അവർക്ക് എന്തിനു കിട്ടൂല? പെണ്ണീരായി പോയിട്ടുണ്ടാവും. ഏതുപോലെ? ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്ന പോലെ. അതാണ് മനസ്സിൽ വെക്കേണ്ടത്. അതാണ് ഇവിടെ തലക്കെട്ട് കൊടുത്തത്, മസലു ലിദഹാബി കസ്ബിൽ കുഫാരി. കാഫറുകളുടെ സമ്പാദ്യം തുലഞ്ഞു പോകുന്നത് എങ്ങനെ എന്നതിന്റെ ഉദാഹരണം. കാഫറുകൾ എന്ത് സമ്പാദിച്ചിട്ടും കാര്യമില്ല പരലോകത്തേക്ക് വേണ്ടി, ഒന്നു തൂല. ആളുകൾ ദുനിയാവിൽ നല്ല നല്ല കാര്യം, നല്ല കാര്യം, എന്ത് നല്ല കാര്യമാണ് കാഫറാണെങ്കിൽ ചെയ്ത് എന്ത് നല്ല കാര്യമാണ് ചോദിക്കും. പക്ഷെ പരലോകത്തെത്തുമോ? എത്തൂല. അതിന്റെ ഒരു ഉദാഹരണം പറയാൻ പോവാണ്. എന്താ ഉദാഹരണം? ആദാ മസലുൻ ളറബഹുല്ലാഹു തആല ലികുഫാരി ഖുറൈഷ്. ഖുറൈശി കാഫറുകളെ ഉദാഹരിച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു. ഫീമാ ഉഹ്ദിയ ഇലൈഹിം, അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മിന റഹ്മത്തിൽ അലീമ, മഹത്തായ ഒരു കാരുണ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ അഹ്ദാ ഇലൈഹിം അള്ളാഹു അവർക്ക് നൽകി. മിന റഹ്മത്തിൽ അലീമ, മഹത്തായ കാരുണ്യം. വാ അൽത്വാഹു മിന നിഅമത്തിൽ ജസീമ, വലിയ നിഅമത്ത് അള്ളാഹു അവർക്ക് നൽകി. അതെന്താ? ഖുറൈശി കുഫാറുകൾക്ക് അള്ള കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് എന്താ? വഹുവ ബിഅസത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം, അവരിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനം. പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ചു എന്നുള്ളത് അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ നിഅമത്താണ്. പക്ഷേ ഫഖാബലൂഹു ബിതക്ദീബ്, കളവാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ അവർ നേരിട്ടത്. വറബ്ബി, തള്ളിക്കൊണ്ടാണ് നേരിട്ടത്. വൽ മുഹാറബ, പോരാട്ടം നടത്തി കലഹിച്ചുകൊണ്ടാണ് അവർ റസൂലിനെ നേരിട്ടത്. വലിഹാദ ഖാലതാല, അതുകൊണ്ട് അള്ള പറഞ്ഞു, ഇന്നാ ബലൗനാഹും, തീർച്ചയായി നാം അവരെ പരീക്ഷിച്ചു. ആരെ പരീക്ഷിച്ചു? കുഫാർ ഖുറൈശിനല്ല പരീക്ഷിച്ചു. എങ്ങനെ? അതാ ഇഖ്തബർനാഹും, ഇഖ്തബറന പരീക്ഷിച്ചു. പ്രവാചകന്മാരെ അയച്ച അവരെന്ത് ചെയ്യാണ്? അല്ല പരീക്ഷിക്കുകയാണ്. പ്രവാചകന്മാരെ അവർ പിൻപറ്റുമോ തള്ളുമോ, അതല്ല പരീക്ഷണ വിഷയം. ആരാണ് പിൻപറ്റുന്നത്, ആരാണ് തള്ളുന്നത്? അങ്ങനെ ഇന്നാ ബലൗനാഹും, ഇന്നാ ബലൗനാഹും, തീർച്ചയായി നാം അവരെ പരീക്ഷിച്ചു. ബല യബ്ലി, എന്താർത്ഥം? പരീക്ഷിച്ചു. ബലാ, എന്താണ് ബലാവ്? മുസീബത്ത് എന്ന് അറിയല്ലേ, പരീക്ഷണം, വിപത്ത്. ഇനി നമ്മൾ വണ്ടിയും വലയും എന്ന് പറഞ്ഞാൽ സംഗതി വണ്ടിയും ബലയും എന്നാണ്. ബലയാണ് ബല. എന്താ ബല? പരീക്ഷണം, മനസ്സിലായില്ലേ? അപ്പം എന്താണ്? ഇന്നാ ബലൗനാഹും, അവരെ നാം പരീക്ഷിച്ചു തീർച്ചയായും. ആരെ? മുശരിക്കുകളെ, ഖുറൈശി മുശരിക്കുകളെ. ഏത് പ്രകാരം? കമാ ബലൗന, നാം പരീക്ഷിച്ചതുപോലെ. കമാ ബലൗന, നാം പരീക്ഷിച്ചതുപോലെ. ആരെ? അസ്ഹാബൽ ജന്ന, തോട്ടക്കാരെ. ഇപ്പൊ ഒരു തോട്ടക്കാരെ കഥയാ പറയാൻ പോകുന്നത്. അസ്ഹാബൽ ജന്ന എന്ന് എന്താണ്? സ്വർഗക്കാരല്ല, ഒരു നരകക്കാരാണ്, തോട്ടക്കാർ. ഒരു തോട്ടമല്ല അവർക്ക് ദുനിയാവിൽ എന്ത് ചെയ്തിരുന്നു? കൊടുത്തിരുന്നു. അതിന്റെ ആൾക്കാരായതുകൊണ്ട് അവരെ പറ്റി എന്ത് പറഞ്ഞു? അസ്ഹാബുൽ ജന്ന. ഒരു വാപ്പ മരിച്ചപ്പോ എന്താണ്, കുറച്ച് മക്കൾക്ക് ഒരു വലിയ തോട്ടം കിട്ടി, ഇഷ്ടം പോലെ വിളവുള്ള ഒരു തോട്ടം അവരുടെ കയ്യിലേക്ക് കിട്ടി. ആ മക്കളെ കുറിച്ചാണ് ഇവിടെ എന്ത് പറഞ്ഞത്? വാപ്പ നല്ല വാപ്പയാണ്. മക്കളെ കഥ എന്താണ്? അവര് അവരുടെ കഥ പറയാൻ പോവാണ്. കമാ ബലൗന അസ്ഹാബൽ ജന്ന, തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ. അവർക്ക് നല്ല വിളവ് കൊടുത്തിട്ടാണ് പരീക്ഷിച്ചത്. പക്ഷെ ആ വിളവിനോട് കാണിക്കേണ്ട മര്യാദ അവർ കാണിച്ചോ? ഇല്ല. മക്കയിലെ കുറേശികളോ കാഫറുകളായ കുറേശികളോ, അവർക്കന്ന് ഏറ്റവും വലിയ നിയമത്തെ ആ തോട്ടം കൊടുത്ത മാതിരി എന്താ കൊടുത്തത്? ഹിദായത്താണ് കൊടുത്തത്, ബീഴ്സത്വം കൊടുത്തു. ഹിദായത്തിന്റെ ആശയം കൊടുത്തു, പ്രവാചകനെയും കൊടുത്തു. പക്ഷെ ആ പ്രവാചകനോട് അവർ നീതി പുലർത്തിയോ? ഇവർ തോട്ടത്തിന്റെ കാര്യത്തിൽ കാണിച്ച അബദ്ധം പ്രവാചകന്റെ കാര്യത്തിൽ ആരും കാണിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിൽ മക്കയിലെ കുഫാറും കാണിച്ചു. അതാണ് അവരെ പോലെ ഇവരെയും പരീക്ഷിച്ചു എന്നാണ്. എന്താ ഇവർ അവരുടെ വിഷയം? ഇത് അക്സമോ, അക്സമ സത്യം ചെയ്തു. അവർ സത്യം ചെയ്തു പറഞ്ഞു. ലയസ്രി മുന്നഹ മുസ്ബിഹിൻ, സ്വറമ അടിയോടെ കൊയ്തു. സ്വറമ എന്ന് പറഞ്ഞ അർത്ഥം കൊയ്തെടുത്തു, മരടടക്കം കൊയ്തെടുക്കുന്നതിന് എന്താ പറയാ? സ്വറമ എന്ന് പറയാം. യസ്രിമു, എന്റെ മുതാരി കൊയ്തെടുക്കുന്നു. അതിന് കൂടെ സഖീലയുടെ നൂന് വന്നിരിക്ക, തീർച്ചയായും നടത്തും. യസ്രിമുന്ന എന്ന് പറഞ്ഞ എന്താ? തീർച്ചയായും കൊയ്യും. ഇനി ഒരു ഫീലിന്റെ മുതാരിയായ ഫിലിം ഇല്ല എന്ന് വന്നാലും തീർച്ചയായും. അപ്പൊ രണ്ട് തീർച്ചയുണ്ടെങ്കിൽ അത്രയും ഉറപ്പാണ്. തീർച്ചയായും കൊയ്യുക തന്നെ ചെയ്യും, തീർച്ചയായും കൊയ്യുക തന്നെ ചെയ്യും. ലയസ്രിമുന്നഹ, തീർച്ചയായും നാം അത് കൊയ്തെടുക്കുക തന്നെ ചെയ്യും. തോട്ടമുണ്ടല്ലോ, തോട്ടത്തിൽ ധാന്യങ്ങളായിരിക്കും, ഗോതമ്പ്, വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് അല്ലെങ്കിൽ മുന്തിരി. പല തഫ്സീറുകളിലും മുന്തിരിയാണെന്ന് പറയുന്നത്. അപ്പൊ മുന്തിരി ഇങ്ങനെ എന്ത് ചെയ്യാണ്? വിളഞ്ഞു നിൽക്കാണ്. ആ മുന്തിരി വിളഞ്ഞു നിൽക്കുന്ന തോട്ടം കണ്ടപ്പം തലേന്നും അതിന്റെ തലേന്നും ഒക്കെ ഈ തോട്ടം കണ്ടുപോയ ആൾക്കാരാണ്. അവരുടെ തോട്ടമല്ലേ, കൊയ്യാനായി ഇങ്ങനെ ദിവസം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത് കൊയ്ത് വിറ്റിട്ട് വേണം വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ. മനസ്സിലായില്ലേ? ആ സമ്പത്തുകൊണ്ടാണ് ഇത്രയും കാലം അവർ ജീവിച്ചതും അവർ ധനാഢ്യരായി നിലനിൽക്കുന്നതും. അപ്പം അവനാന്റെ സ്വത്ത്, അവനാന്റെ പറമ്പ്, അവിടെ വിളഞ്ഞു നിൽക്കുന്ന മുന്തിരി വള്ളികൾ അല്ലെങ്കിൽ ഗോതമ്പ് എന്താവട്ടെ, അതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പം അയാൾക്ക് തോന്നും ഞാനിത് കൊയ്യന്നെ ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ ഉടമസ്ഥൻ അവനല്ല എന്നുള്ളവൻ അറിയണ്ടേ? നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാണെങ്കിലും യഥാർത്ഥ ഉടമസ്ഥനാരാ? നമ്മുടെ സ്വത്തിന്റെ അള്ളല്ലേ. അള്ള സംബന്ധിച്ചാലേ കൊയ്യാൻ പറ്റുള്ളൂ. അള്ളാനെ മറന്നു കൊയ്യാൻ പോയാൽ എന്താ സംഭവിക്കുക? ഈ തോട്ടക്കാർക്ക് സംഭവിച്ചു സംഭവിക്കും. എന്തായിരിക്കും ഇത്? അക്കസമ, അവർ ഉറപ്പിച്ചു പറഞ്ഞു. അക്കസമ ആണയിട്ട് പറഞ്ഞു. അക്കസമാ രണ്ടാൾ പറഞ്ഞു. അക്കസമു അവരെല്ലാരും, മക്കൾ കുറയുണ്ട്, എല്ലാ മക്കളും എന്ത് ചെയ്തു? ആണയിട്ട് പറഞ്ഞു. ആണയിട്ട് പറഞ്ഞു എന്നതിന് ഉറപ്പാണ്. അപ്പൊ അത്രയും ഉറപ്പിച്ചും തറപ്പിച്ചും ഇൻഷാ അല്ലാഹ് അല്ലാതെ അവർ പറയാനെന്ത്? ഞങ്ങൾ ഇത് കൊയ്തെടുക്കുക തന്നെ ചെയ്യും. മുസ്ബിഹി, നേരം പുലരുന്നവരായി. അപ്പൊ ഞങ്ങൾ നേരം വെളുക്കുമ്പോഴേക്കുന്നുണ്ടാവും ഒരൊറ്റ കുരു ബാക്കി, ഒരു പഴം ബാക്കിയില്ലാതെ ഞങ്ങൾ എന്തിണ്ടാവും? കൊയ്തെടുത്തിട്ടാവും എന്നവർ പറഞ്ഞു. മുസ്ബിഹി എന്ന് പറഞ്ഞാൽ രാവിലെ ചെയ്യുന്നവർ നേരത്തുള്ളൂ. അസ്ബഹ യുസ്ബിഹു ഇസ്ബാഹൻ ഫഹു മുസ്ബിഹ്. അസ്ബഹ എന്ന് പറഞ്ഞാൽ രാവിലെ ആയി. രാവിലെ എന്തായി? യസ്രി മുന്നാന്നുള്ളതിന് മുസ്ബിഹീനാണ്. രാവിലെ കൊയ്തെടുക്കും. അപ്പൊ രാവിലെ അവർ കൊയ്തെടുക്കുക തന്നെ ചെയ്യുമെന്ന് സത്യം ചെയ്ത ഒരു തോട്ടക്കാരെ പരീക്ഷിച്ച പോലെ അള്ളാഹു ആരെയും പരീക്ഷിച്ചു? മക്കയിലുള്ള ഖുറൈശി കുഫാറുകളെയും പരീക്ഷിച്ചു എന്നാണ്. ഇന്നാ ബലൗനാഹും ഐ ഇഖ്തബർനാഹും, അവരെ പരീക്ഷിച്ചു. കമാ ബലൗന അസ്ഹാബൽ ജന്ന വഹിയൽ ബുസ്താൻ, അതൊരു തോട്ടമാണ്. അൽ മുസ്തമിലു അലാ അൻവായി സിമാരി വൽ ഫവാക്കി, പലയിനം പഴങ്ങളും കനികളും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് ധാന്യങ്ങളായിക്കൊള്ളണമെന്നില്ല. മുന്തിരി, മുന്തിരിയാണെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. ചില മുന്തിരി മാത്രമാവില്ല, ഈത്തപ്പഴം ഉണ്ടാവും, വേറെയും പലതും ഉണ്ടാവും. പലതരം കനികളും പഴങ്ങളും നിറഞ്ഞു നിൽക്കുന്ന തോട്ടം ഇത്. അക്സമൂല യസരി മുന്നഹാ മുസ്ബിഹിൻ ഐ, അതായത് ഹലഫു, അവർ സത്യം ചെയ്തു. ഫീമാ ബൈനഹും, അവരുടെ മുന്നിലുള്ളതിൽ. ലയജുസ്സുന്ന സമറഹാ ലൈല, രാത്രി വന്ന് ഞങ്ങൾ അതിന്റെ പഴം പറിച്ചെടുക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇരുട്ടത്ത് തന്നെ വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? പഴം പറിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് അവർ സത്യം ചെയ്തു. ഫഖീർ, ഒരു ഫഖീറും അറിയാതെ കണ്ട്. എന്തിനാ രാത്രി പറിച്ചെടുക്കുന്നത്? പകലെടുത്താ പോയി. സാധാരണ വിളവെടുക്കൽ പകലല്ലേ, ഇവരെന്നാ രാത്രി വിളവെടുക്കാൻ പോണത്? പകലെടുത്താല് അത് കാണാൻ വരുന്ന അപ്പൊ കൂട്ടി നിൽക്കുന്ന സ്ഥിരമായിട്ട് വാപ്പ എന്ത് ചെയ്യാറുണ്ട്? കൊയ്ത്തിന്റെ ദിവസം ഒരു ഓഹരി പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കും. വാപ്പ എന്ത് ചെയ്യാറുണ്ട്? ആ വിളവിന്റെ ഓഹരി അപ്പൊ തന്നെ എന്ത് ചെയ്യും? വിളവിന്റെ സക്കാത്ത് എപ്പോഴാ കൊടുക്കേണ്ടത്? കൊയ്തെടുക്കുമ്പോ തന്നെ കൊടുക്കണം. മനസ്സിലായല്ലേ? അപ്പൊ ആ കൊയ്തെടുത്തു കഴിഞ്ഞാൽ ആ സക്കാത്തിന്റെ ഓഹരി മാറ്റി വെച്ച് ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവരുടെ വാപ്പ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സക്കാത്തിന് അവകാശപ്പെട്ടവരൊക്കെ പരിസരത്തുണ്ടാവും. കാരണം എന്താണ്? അയാൾ കൊയ്യുന്ന ദിവസമായി, ഇന്ന് കിട്ടും എന്ന് ആർക്കറിയാം? അപ്പൊ അവങ്ങൾക്കറിയാലോ. സ്വാഭാവികമായിട്ടും അവരവിടെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ വരാത്തവർക്ക് അവർ കൊണ്ട് എത്തിച്ചു കൊടുക്കും. ആ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് വന്നാൽ കൊടുക്കേണ്ടി വരും എന്തെങ്കിലും. അത് കൊടുക്കാതിരിക്കാൻ അവരെണീറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? കൊയ്തെടുക്കും. അതാണ് അവരറിയാതെ കൊയ്തെടുക്കും എന്നുള്ളൾക്ക് രാത്രി വരുന്നു എന്നത്. വലാസായിൽ ചോദിച്ചു വരുന്നവനോ ഒരു ഫഖീറോ എന്തിനാന്നറിയോ? ലിയ തവഫറ സമറുഹ അലേഹിം, അതിന്റെ കനി അവർക്ക് തന്നെ പൂർണ്ണമായി കിട്ടാൻ വേണ്ടി. ഒരു ചൊള പോലും ആർക്ക് കൊടുക്കരുത്, ഒരാൾ ഫക്കീറിന് കൊടുക്കരുത്. മുഴുവൻ അവർക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് നേരത്തെ വന്ന് കൊയ്തെടുത്തു പോകുന്നത്. വലാ യത്തസദ്ദഖു മിൻഹു ബിശൈ, അതിൽ നിന്ന് ഒട്ടും സക്കാത്ത് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ അടുത്ത ആയത്തിൽ എന്ത് പറഞ്ഞത്? വലായസ്തസ്നൂൻ. ഇസ്തസ്ന എന്ന് പറഞ്ഞാൽ ഒഴിച്ചു നിർത്തി. നിങ്ങൾ മുസ്തസ്ന എന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ല, ഇല്ല കൊണ്ട് ഒഴിച്ചു നിർത്തുക എന്നൊരു പ്രയോഗമുണ്ട് ഗ്രാമറിൽ. അതായത് ഒരു സംഗതി പറയും, എന്നിട്ട് അതിൽ നിന്ന് വേറെ ചിലതിനെ ഒഴിച്ചു നിർത്തും. ഏതുപോലെ? ലാ ഇലാഹ ഇല്ലല്ലാ, ഇലാഹ ഒന്നുമില്ല എന്ന് പറഞ്ഞു, പക്ഷെ അള്ളാഹനെ ഒഴിച്ചു നിർത്തി. അതിനർത്ഥം അള്ളാഹ മാത്രമേ ഉള്ളൂ എന്നാണ്. ആ ഒഴിച്ചു നിർത്താൻ നമ്മൾ ഉപയോഗിച്ച വാക്കെന്താ? ഇല്ല. അതിന് മുസ്തസ്ന എന്ന് പറയാം. ഒഴിച്ചു നിർത്തുക എന്താണ് അതിന്റെ അർത്ഥം? ഒഴിച്ചു നിർത്തുക. അപ്പൊ വലായസ്തസ്നൂൻ, അവർ മാറ്റി നിർത്തുന്നില്ല, ഒഴിച്ചു നിർത്തുന്നില്ല. എന്താ ഒഴിച്ചു നിർത്തുന്നില്ല? മുഴുവൻ ഞങ്ങൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവർ ലേശം ഒഴിച്ചു വെക്കേണ്ടി വരുന്നു. എന്ത്? കുറച്ച് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ് എന്നവർ പറയേണ്ടതായിരുന്നു. അവരോ പറഞ്ഞോ? പറയാത്തോണ്ടാണ് കുറാൻ എന്ത് പറഞ്ഞത്? വലായസ്തസ്നൂൻ, അവർ മാറ്റി വെച്ചില്ല. വലായസ്തസ്നൂ എന്നുള്ള വാക്കിനർത്ഥം അവർ മാറ്റി വെച്ചില്ല, അവർ ഒഴിച്ചു നിർത്തുന്നില്ല. ഏത്? അതിന്റെ ഫഖീർമാർക്കുള്ള ഓഹരി അവരെന്ത് ചെയ്തിട്ടില്ല, മാറ്റി വെച്ചിട്ടില്ല. അതാണ് വലായസ്തസ്നൂൻ എന്ന് പറഞ്ഞത്. ഐ ഫീമാ ഹലഫു ബി, അവർ സത്യം ചെയ്തപ്പോ എന്ത് ചെയ്യേണ്ടിയിരുന്നു?
ഞങ്ങൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞില്ലേ നേരം വിളിക്കുമ്പോ? അതിന് മുമ്പായി ഞങ്ങൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? പാവപ്പെട്ടവർക്കുള്ളത് ഞങ്ങൾ വേറെ വെക്കുമെന്ന് കൂടി പറയേണ്ടതായിരുന്നു, അള്ളാഹനെ ഓർക്കേണ്ടതായിരുന്നു. പക്ഷെ അതവർ ചെയ്തില്ല. വലിഹാദ ഹന്നസഹുമുല്ലാഹു ഫീ അയ്മാനിഹിം, അതുകൊണ്ട് അവരുടെ സത്യത്തെ അള്ള ശിഥിലമാക്കി കളഞ്ഞു. അള്ള എന്ത് ചെയ്ത് കളഞ്ഞു? അത് അവർ വിചാരിക്കാത്ത രൂപത്തിൽ അതിനെ തകർത്ത് കളഞ്ഞു. ഹന്നസ എന്ന് പറഞ്ഞാൽ ഷിൻസ് എന്ന് പറഞ്ഞാൽ മോശം എന്ന പാപം എന്നൊക്കെ അർത്ഥം. അള്ള അതിനെ ശിഥിലമാക്കി. അവരുടെ സത്യം അവർക്ക് പുലർത്താൻ കഴിഞ്ഞോ? അള്ള അതിനെ അനുവദിച്ചോ? ഇല്ല. അതാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ടോ ഫഖാല തആല, അള്ള പറഞ്ഞു, എന്താ സംഭവിച്ചത്? താഫ അലൈഹ എന്ന അസാബത്ത് ബാധിച്ചു. താഫ എന്ന അർത്ഥം എന്താണ്? ബാധിച്ചു. താഫ ബാധിച്ചു. അലൈഹ, അതെ, അലൈഹ എന്ന് പറഞ്ഞാൽ അതിൽ, അതിൽ എന്ന ആ തോട്ടത്തിൽ, ആ വിളവിൽ എന്ത് ചെയ്തു? ബാധിച്ചു. താഫ, ശരിക്കും താഫ എന്ന് പറഞ്ഞാൽ വലയം ചെയ്തു എന്നാണ്. തവാഫ് അല്ലേ? ഒരാളെ വലയം ചെയ്യുന്നതിന് അയാളെ ബാധിക്കുക തന്നെയാണ്. വലയം ചെയ്യാൻ എന്താ ഉദ്ദേശിക്കുന്നത്? അയാളെ ബാധിക്കുക തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത് അതാണ്. ഫത്താഫ അലൈഹ, ആ തോട്ടത്തിന്മേൽ ബാധിച്ചു. എന്താ ബാധിച്ചത്? ത്വാഇഫുൻ. ത്വാഇഫുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്ന ആഫത്തുൻ സമാവിയത്തുൻ. ആഫത്തുൻ സമാവിയ, ആകാശത്തു നിന്നുള്ള ഒരാപത്ത്. നമ്മൾ മലയാളത്തിൽ ആപത്ത് എന്ന് പറയുന്നില്ലേ, അത് അറബിയാണ് വാക്ക്. അറബിയിൽ എന്താ പറയാ? ആഫത്ത്. ഇപ്പൊ നാവിന്റെ വിപത്തുകൾക്ക് അറബിയിൽ ആഫാത്തു ലിസാൻ എന്ന് പറയാം. ആഫത്തിന്റെ ബഹുവചനാണെന്ത്? ആഫാത്ത്. ആ ആഫത്താണ് നമ്മൾ പിന്നെന്താക്കി മാറ്റിയത്? ആപത്താക്കി മാറ്റിയത്. ആ അറബിയാണ് വാക്ക്. അറബിയിൽ എന്താ പറയാ? ആഫത്ത്, മുസീബത്ത് എന്നാ അതിന്റെ അർത്ഥം. എന്താ ആഫത്ത്? ആപത്ത് തന്നെ, വിപത്ത്. ഇപ്പൊ താഫ അലൈഹ തായിഫുൻ, ഒരു തായിഫ് അവരെ വലഞ്ഞു, ഒരു വിപത്ത് അവരെന്ത് ചെയ്തു? ശരിക്കും അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഗണത്തിൽപ്പെട്ട ഒരു ശിക്ഷയാണ് തായിഫ്. ഒരു തായിഫ് ഒരു സമൂഹത്തിന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ, ഒരു ചുറ്റിപ്പുതിയൽ അവരെ പൊതിഞ്ഞു പറഞ്ഞാൽ അള്ളാഹുടെ ശിക്ഷ, ആകാശത്ത് ശിക്ഷ വന്നിറങ്ങാൻ ഇടിയെട്ടിയതാവും, അല്ലെങ്കിൽ ചരൽവർഷമാകും, അല്ലെങ്കിൽ പേമാരിയാവും. ആകാശത്ത് നിന്നുള്ള എന്തോ ഒരു ശിക്ഷ എന്ത് ചെയ്തു? മിക്കവാറും അത് നല്ല മിന്നലും ഇടിയും വന്നിട്ട് എന്താണ്? കത്തിപ്പോയതായിരിക്കും, ചാരമായി. മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ ആകാശ സമാവിയത്തായി, ആകാശത്ത് നിന്ന് വന്ന ഒരാപത്താണ് ആഫത്തുൻ സമാവിയത്തുൻ. അപ്പൊ എന്തായി? ഫത്താഫ അലൈഹ തായിഫും മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നുള്ള ഒരു വിപത്ത് അതിന്മേൽ ബാധിച്ചു. എപ്പോൾ? വഹും നാഇമൂൻ, അവർ ഉറങ്ങുന്നവരാണ്. നാമയനാമു, ഉറങ്ങി. നാഇമൂൻ, ഉറങ്ങുന്നവർ. നാഇമുൻ, ഉറങ്ങുന്നവൻ. നാഇമൂൻ, ഉറങ്ങുന്നവർ. അവർ ഉറങ്ങുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ആകാശ വിപത്ത് അതിൽ വന്ന് പതിക്കുകയുണ്ടായി. അവർ ഉറങ്ങുന്ന സമയത്ത് മുഹമ്മദ് നബി പറയുന്നത്, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു വിപത്ത് ആ സമൂഹത്തിന്റെ, ആ കൃഷിയുടെ, ആ തോട്ടത്തിന്റെ മുകളിൽ വന്ന് എന്ത് ചെയ്തു? ബാധിച്ചു. അള്ളാഹു ഒരു ശിക്ഷ വന്നിറക്കി. സക്കാത്ത് കൊടുക്കൂല എന്ന് തീരുമാനിച്ചിട്ടാണ് അവർ പോയത്. പാവപ്പെട്ടവർക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്? പോയത്. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കാതെ കണ്ട്, അതാണ് വല ഇസ്തസ്നു. അങ്ങനെ അവർ പോയപ്പോ അള്ളാഹ് എന്ത് ചെയ്തു? രാത്രി തന്നെ ഒരു ശിക്ഷ ഇറക്കി. ശിക്ഷ ഇറക്കിയപ്പോ എന്താ സംഭവിച്ചത്?
ഫഅസ്ബഹത് കസ്സരീം,
അത് സ്വരീം പോലെ ആയി തീർന്നു. സ്വരീം എന്ന് പറഞ്ഞാൽ അല്ലൈലുൽ അസ്വദ്, കൂരിരുട്ടുള്ള രാത്രി. രണ്ടർത്ഥം കേട്ടോ. സ്വരീമിന് കൊയ്തെടുക്കപ്പെട്ടത് എന്ന് അർത്ഥമുണ്ട്. നേരത്തെ അല്ല യസ്രീം ഉന്നഹ എന്നല്ലേ, സറമ കൊയ്തെടുത്തു, ഹസദ എന്നർത്ഥം. അല്ല യസ്രീം ഉന്നഹ എന്നല്ലേ നേരത്തെ, മുസ്ബിഹീൻ കൊയ്തെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ സ്വരീം എന്ന് പറഞ്ഞാൽ മസ്റൂം. ഫായിൽ വസന്റ് മഫൂൽ വസന്റ് അർത്ഥം ഉണ്ടാകും സാധാരണഗതിയിൽ, മനസ്സിലെ? അതായത് കൊയ്തെടുക്കപ്പെട്ടത് എന്നർത്ഥം വരും. എന്തർത്ഥം വരിക? ഒരർത്ഥം അത്, കസ്വരീം, കൊയ്തെടുക്കപ്പെട്ടതുപോലെ. ഇവർ ചെന്ന് നോക്കിയപ്പം വേറെ ആരോ കൊയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കൊയ്തോ എന്നല്ല, പോയതാണ്, മനസ്സിലായില്ലേ? അത് കത്തിച്ച് കളഞ്ഞാണ് ആകെ. എന്താ
ഫഅസ്ബഹത്ത്,
അത് ആയിത്തീർന്നു. നേരം വെളുത്തപ്പോ ഏത്? അവരുടെ തോട്ടം എന്തായിത്തീർന്നു? കസ്വരീം, കൊയ്തെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. സ്വരീമിന് വേറൊരർത്ഥമുണ്ട്, അല്ലൈലുൽ മുലിം, കൂരിരുട്ടുള്ള രാത്രി. അവർ ചെന്നപ്പോ രാത്രി പോലെ കിടക്കുകയാണ്, അങ്ങനെ കരിഞ്ഞു കിടക്കുന്നു. എന്ത് ഈ തോട്ടം? അത് രണ്ടാണെങ്കിലും അവിടെ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? രണ്ടർത്ഥാണെങ്കിലും അവിടെ പ്രശ്നമില്ല. ഇബ്നു അബ്ബാസ് അള്ളാഹാണ് പറഞ്ഞത് കല്ലൈലിൽ അസ്വദ് എന്ന. ഖുർആൻ വ്യാഖ്യാതാവ് എന്നറിയപ്പെടുന്ന സ്വഹാബി ഇബ്നു അബ്ബാസ് അള്ളാഹാണ് പറഞ്ഞ എന്താണ്? സ്വരീം എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ്. നമ്മൾ തഫ്സീറുകളിലൊക്കെ കാണാൻ, തർജ്ജമകളിലൊക്കെ കാണുന്നതാണ് കൊയ്തെടുക്കപ്പെട്ടതെന്ന്. അതുകൊണ്ടാണ് രണ്ടും ഞാൻ പറഞ്ഞ അർത്ഥമുണ്ട്. ഇവിടെ രാത്രി പോലെ എന്ന ഒരു ഉപമയാണല്ലോ, രാത്രി പോലെ എന്തായി, അതായി തീർന്നു. സൗരി, ഇമാം സൗരി, സുദ്ദി ഇവരൊക്കെ പറഞ്ഞത്, ഒരാൾ തബൂത്താബിയാണ്, ഒരാൾ താബിയാണ് പറഞ്ഞത്, മിസ്ല സറൈ ഇദാഹസിദ്, കൊയ്തെടുക്കപ്പെട്ട കൃഷി പോലെ. അപ്പൊ രണ്ടും പറഞ്ഞിട്ടുണ്ട്, കൊയ്തെടുക്കപ്പെട്ടതെന്നും എന്തിട്ടുണ്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതാ മിസ്ല സറൈ ഇദാഹസിദ, കൊയ്തെടുക്കപ്പെട്ട കൃഷി പോലെ. ഐ ഹഷീമൻ യബസൻ, അതായത് ഉണങ്ങിയ വൈക്കോല് പോലെ. ഹഷീം എന്നാണ് വൈക്കോല്, യബസൻ എന്നതാണ് ഇവർ ചെന്നപ്പോൾ നല്ല ഉണങ്ങിയ കരിഞ്ഞു കിടക്കുന്ന വൈക്കോല് മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത് അത് ധാന്യങ്ങളാവാം, ഗോതമ്പാകാം. പക്ഷെ ഫവാഖിഹ് എന്നുള്ള വിശദീകരണമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മിക്ക മുഫസ്സറുകളും എടുത്തു കൊടുത്തിട്ടുള്ളത്, അത് മുന്തിരിയാണ് എന്ന് ചില തഫ്സീറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു കസീറിന്റെ മുന്തിരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പഴത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളതാണുള്ളൂ ഇതില്. അപ്പൊ എന്താണ്, അത് കൊയ്തുപോയി. അങ്ങനെ ഫതനാദൂ മുസ്ബിഹീൻ, ആ കൊയ്തെടുക്കപ്പെട്ട് കണ്ടപ്പോ എന്താ സംഭവിച്ചത്, തനാദവ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. നാദാന്നാണെന്താ, വിളിച്ചു. വിനാദി വിളിക്കുന്നു, മുനാദിൻ വിളിച്ചു പറയുന്നവൻ, തനാദവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ, അതൊരു വിളിയാണല്ലോ. ഒന്നാകെ തൊലഞ്ഞു. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇപ്പൊ നമ്മളിങ്ങോട്ട് കയറി വരുന്ന നേരത്ത് ഈ കെട്ടിടം ഒന്നായിട്ട് കത്തി പൊളിഞ്ഞു വീണ് കിടക്കുന്നുണ്ട്, നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക, നോക്കു മുഹമ്മദേ മജീദേ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. എന്താ അത്, ഒരു വിളി കേൾക്കാൻ വേണ്ടിയുള്ള വിളിയല്ല, അങ്കലാപ്പിലാകുമ്പോഴുള്ള വിളിയാണ്. ഒരു ബേജാറ് കാണുമ്പോൾ എന്ത്, എല്ലാവരും കാണുന്നവർ കാണുന്നവരെന്ത്, ഇത് കണ്ടോ, എല്ലാവരും അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിപത്ത്, വലിയൊരു വിപത്തുണ്ടായാലും കാണുന്നവർ പരസ്പരം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ആ വിളിക്കാൻ എന്താ പറയാ, ഇപ്പൊ തനാദവും മുസ്ബിയും നേരം വിളിച്ചപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണ്, കാക്ക മോനെ അനുജ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, ഇത് കണ്ടോ, എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് കാണുന്നുണ്ട്. അവർ തലയിൽ കൈവച്ചിട്ട് അങ്കലാപ്പിലായിട്ട് വിളിക്കുകയാണ്, കൃഷി ഒന്നായിട്ട് തൊലഞ്ഞു പോയില്ലേ. ഫതനാദവ്, അവർ പരസ്പരം വിളിച്ചു കരഞ്ഞു. മുസ്ബിഹി, നേരം പുലരുന്നരായ നേരത്ത്, നേരം വെളുത്തപ്പോ അവരെന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കരയാണ്. ഐലമ്മാക്കാന വഖ്ത സുബ്ഹ്, സുബ്ഹിന്റെ നേരമായപ്പോൾ, നാദാ ബഅദുഹും ബഅദാ, ചില ആളുകൾ ചിലരെ വിളിച്ചു, ലിയദ്ഹ പോയിലൽ ജിദാദ്, എന്ത് അതിന്റെ തുലച്ചില, കഷ്ണം മുറിഞ്ഞു പോയ, മുരട് പോയ അവസ്ഥ പോയല്ലോ, അതിനു വേണ്ടിയിട്ട് അവർക്കെല്ലാം തെറിഞ്ഞു പോകുന്ന അവസ്ഥ, ആ ഖേദത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് പരസ്പരം വിളിച്ചു കരയുക. അതിനു വേണ്ടിയിട്ടാണല്ലോ എന്ത് ചെയ്തത്, ആ പണി എടുപ്പിച്ച്. എന്താ അവർ വിളിച്ചു കരഞ്ഞ വിഷയം എന്ന് വെച്ചോളി, അനിഗ്ദു അലാ ഹർസിക്കും ഇൻ കുന്തും സാരിമീൻ, അനിഗ്ദു അലാ ഹർസിക്കും, അവർ ആ കരച്ചിലേക്ക് എത്തിയ രംഗമാണ് പറയുന്നത്. ആദ്യം അവർ പറഞ്ഞത് അനിഗ്ദു അലാ ഹർസിക്കും, നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പുറപ്പെട്ടുള്ളൂ. അന്നേരം അവർ കത്തിയതും കരിഞ്ഞൊന്നും കണ്ടിട്ടില്ല. ഗദ എന്ന് പറയുന്ന അർത്ഥം പോയി, ദഹബ. സാധാരണഗതിയിൽ രാവിലെ പോകുന്നതിനാണെന്ന് പറയാ ഗദ, ഗദാത്ത് എന്നാ രാവിലെ ആണല്ലോ. അഷീ എന്നാണ് എന്താണ്, വൈകുന്നേരം, പ്രഭാതം, പ്രദോഷം. ഗദ എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രഭാതത്തിൽ പോകുന്നതിനാണെന്ന് പറയാ. അപ്പൊ അതിന്റെ അമ്രാണ് ഇഹ്ദി, നീ പോയിക്കോളൂ. അതിന്റെ ബഹുവചനാണ് ഇഹ്ദു, നിങ്ങൾ പോയിക്കോളൂ. അതാണ് അനിഹ്ദു, നിങ്ങൾ പോകൂ. എവിടേക്കാ പോകേണ്ടത്? അല ഹർസിക്കും, നിങ്ങളുടെ കൃഷിയിലേക്ക്. ഹെർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൃഷി. നിങ്ങൾ നിങ്ങളുടെ കൃഷിയിലേക്ക് പോകൂ. ഇൻ കുന്തും സാരിമീൻ, നിങ്ങൾ കൊയ്തെടുക്കാനുള്ളവരാണെങ്കിൽ. ഇവിടെ സാരിമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊയ്തെടുക്കുക. നിങ്ങൾ കൊയ്തെടുക്കുന്നവരാണെങ്കിൽ, അതായത് കൃഷിക്കാരാണെങ്കിൽ, ആണല്ലോ അവർ കൊയ്തെടുക്കാനുള്ളവരാണല്ലോ. അവിടെ നിങ്ങൾ കൊയ്തെടുക്കാനുള്ളവരാണെങ്കിൽ എന്ത് ചെയ്തോളൂ, നേരം വെളുക്കുമ്പോൾ തന്നെ അവിടെ എത്തിക്കോളൂ എന്നാണ്, നേരം വെളുക്കുന്നതിന് മുമ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാരിമീൻ എന്ന് പറഞ്ഞാൽ ഐ തുരീദൂന സിറാമ, കൊയ്തെടുക്കുക എന്നതിനെ അവർ ലക്ഷ്യം വെക്കുന്നു. അങ്ങനെ അവർ പോയി. ഇൻ തലക്ക എന്ന വാക്കിന് ദഹബ എന്നാണ് അർത്ഥം. ഇൻ തലക്ക എന്ന് പറഞ്ഞ അർത്ഥം പോയി. അതിന്റെ പിന്നെ ജമ്മാണെന്ത്, ജമ്മ സിഗയാണ്. ഇൻ തലക്കു, ഇൻ തലക്ക, ഇൻ തലക്കു, മനസ്സിലായി. തസനയാണെന്ത്, ഇൻ തലക്ക എന്നുള്ള, രണ്ടാള് പോയി. ഇൻ തലക്കു, അവരെല്ലാരും പോയി. ഫൻ തലക്കു, അങ്ങനെ അവരെല്ലാരും പോയി. വഹും യതഖാഫതൂൻ, അവർ മെല്ലെ സംസാരിക്കുന്നവരായിരുന്നു. പോകുമ്പോൾ അവർ ഉറക്ക വർത്താനം പറയില്ല, ഇല്ല ചെവിയിൽ ഇങ്ങനെ പറയാം മെല്ലെ. എന്താ, ആരും കേൾക്കണ്ട, ഞങ്ങൾ പോകണ്ടെന്ന് ചെയ്യണ്ട, ആരും അറിയരുത്, പതുങ്ങി സംസാരിക്കാം. യതഖാഫതൂൻ എന്നാ, അവർ പരസ്പരം പറ ആരും കേൾക്കരുത്, ആരും അറിയരുത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലേ, ഉണ്ടാകാതെ നടന്നു എന്നൊക്കെ പറയുന്നത്. അവർ അങ്ങനെ പതുങ്ങി സംസാരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ കൃഷിയിടത്തിലേക്ക് പോയി. ഫൻ തലഖു,
വഹും യതഖാഫതൂൻ,
അവർ നല്ല സംസാരിച്ചുകൊണ്ട് അവർ പോയി. ഐ യതനാജൗനാന, സ്വകാര്യം പറഞ്ഞുകൊണ്ട് പോയി. ഫീമാ ബൈനഹും, അവർക്കിടയിൽ. ബിഹൈസുലാ യസ്മൗന അഹദൻ കലാമവും, പുറത്തൊരാളും അവരുടെ വാക്ക് കേൾക്കാതിരിക്കുമാറ്. സുമ ഫസ്സറല്ലാഹു സുബ്ഹാനഹു വതആല ആലിമ സിർറി വനജ്വ, അള്ളാനെ മറച്ചു വെച്ചിട്ട് ആർക്കെങ്കിലും സ്വകാര്യം പറയാൻ പറ്റുമോ? അപ്പൊ സ്വകാര്യം അറിയുന്ന അള്ള വിശദീകരിക്കുകയാണ്, മാക്കാനു യത്തഹാഫത്തു നബി, അവര് സംസാരിച്ച വിവരം ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് അള്ള പറഞ്ഞു കൊടുത്തത്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? സ്വകാര്യ സംഭാഷണം നടത്തിയിട്ടുണ്ട്, വേറെ ആരും കേട്ടിട്ടില്ല. അതാണ് ഫൻതലഖു വഹും യത്തഹാഫത്തു. എന്താ അവര് സ്വകാര്യ സംഭാഷണം നടത്തിയ വിഷയം അറിയോ? അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. എന്താ സ്വകാര്യം? അല്ലാ യദ്ഖുലന്നഹ, ദഖല, പ്രവേശിച്ചു. യദ്ഖുലു, പ്രവേശിക്കുന്നു. യദ്ഖുലുന്ന, തീർച്ചയായും പ്രവേശിക്കുന്നു. ലാ യദ്ഖുലു, പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുലുന്ന, തീർച്ചയായും പ്രവേശിക്കുകയില്ല. അന്ന് വരുമ്പോ യദ്ഖുലു എന്നുള്ള യദ്ഖുലാന്നായി. അല്ലാ യദ്ഖുലന്ന, തീർച്ചയായും പ്രവേശിക്കുകയില്ലെന്ന്, പ്രവേശിക്കരുതെന്ന്. അല്ലാ യദ്ഖുലന്ന, തീർച്ചയായും കടന്നു വരരുത് എന്ന്. ആര് വരരുത്? അല്ലാ യദ്ഖുലന്നഹ, അവിടെ വരരുത്. അല്യൗമ, ഇന്ന്. അലൈക്കും, നിങ്ങളുടെ മേൽ. ഇന്ന് അവിടെ വരരുത്. മിസ്കീൻ. ഫൻതലഖുവഹും യതഖാഫതൂൻ, സ്വകാര്യം പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പോയി. എന്താ അവർ പറഞ്ഞ സ്വകാര്യം? അല്ലാ യദ്ഖുലന്നഹ അല്യൗമ അലൈക്കും മിസ്കീൻ, ഇന്നൊരു മിസ്കീൻ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ അടുത്തേക്ക് കയറി വരാൻ പാടില്ല. ആ തോട്ടത്തിനടുത്തേക്ക് യദ്ഖുലന്ന എന്ന് പറഞ്ഞാൽ അല്ലാ യദ്ഖുലന്ന, ഒരിക്കലും കടന്നു വരരുത്, തീർച്ചയായും കടന്നു വരരുത്. ഹാ, അതിന്റെ അടുത്ത്, ഏതിൻ്റെ അടുത്ത്? തോട്ടത്തിൻ്റെ അടുത്ത്. അലൈക്കും, നിങ്ങളുടെ മേൽ. അതായത് നിങ്ങളെ അരികിൽ നിന്ന് കാര്യങ്ങൾ കൈവശപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യരുത്? വരരുത്. മിസ്കീൻ, ആര് വരരുത്? ഒരു സാധു. ഐ യഖൂലു ബഅളുഹും ലിബഅള്, അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. എന്ത്? ലാ തുമക്കിനുൽ യൗമ ഫഖീറൻ, ഒരു ഫഖീറും നിങ്ങളിൽ നിന്ന് സൗകര്യം ചെയ്തു കൊടുക്കരുത്. എന്തിന് സൗകര്യം കൊടുക്കുക? യദ്ഖുലുഹ അലൈക്കും, നിങ്ങളടുത്തേക്ക് കയറി വരാൻ. ഇന്നൊരു ഫഖീറിനും കയറി വരാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആ സാറിൽ അവരും പോന്നോട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അവർ തീരുമാനമെടുക്കാണ്. ഖാലല്ലാഹു തആല, പിന്നെ അള്ളാഹർക്ക് അള്ളാഹ് പറയാനെന്താ? വഖദൗ അലാ ഹർബിൻ ഖാദിരീൻ. ഖദൗ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ ഖദ? യഖദു, പോയി. ഖദൗ, അവർ പോയി. അങ്ങനെ അവർ പറഞ്ഞു, പോകണം എന്ന് പറഞ്ഞു, പോവുകയും ചെയ്തു. അവരെങ്ങനെ പോയതാ പറയുന്നത്? അലാ ഹർബിൻ, ശക്തിയുള്ളവരായി. ഹർദ് എന്ന് പറഞ്ഞാൽ കുവത്ത് വശിദ്ദത്ത്. എന്താ ഹർദ് എന്ന? ശക്തി. ശക്തിയുള്ളവരായി തന്നെ അവർ ആ തോട്ടത്തിലേക്ക് പോയി. ഖാദിരീൻ, കഴിവുള്ളവരായി. അതായത് ഖാദിരീന അലിഹ, അക്കാര്യത്തിന് കഴിവുണ്ടെന്ന്. പാവപ്പെട്ടവർ അവരടുത്തേക്ക് കയറി വരാതിരിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പാക്കാൻ ഭൗതികമായി ആർക്ക് കഴിവുണ്ട്? അവർക്ക് കഴിവുണ്ട്. അതിന് ശേഷിയുള്ള ടീമാണ് അവർ. മറ്റൊരാൾ കയറരുത് തന്നെ പിന്നെ എന്ത് ചെയ്യില്ല? കേറൂല, വരരുത് തന്നെ. അതൊക്കെ പറയാൻ മാത്രം അറിയാവുന്ന ആൾക്കാരാണ് അവര്. അങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടായും കൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഉണ്ടായസം കാണിച്ചിട്ട് തന്നെയാണ് പോക്ക്. അതാണ് എന്ത് പറയുന്നത്? വഖദൗ അലാ ഹർദിൻ ഖാദിരീൻ. വഖദൗ, അവർ പോയി. അലാ ഹർദിൻ, ശക്തിയോടെ. ഖാദിരീൻ, കഴിവുള്ളവരായി. എന്തിനുള്ള കഴിവ്? അതാണ് പറയുന്നത്. ഫീമാ യസൂമൂന വയറൂമൂന, അവർ ലക്ഷ്യം വെച്ച, അവർ വാദിച്ച കാര്യം. അവർ ലക്ഷ്യം വെച്ച കാര്യം എന്താ? ആർക്കും കൊടുക്കാതെ കൊയ്തെടുക്കണം. വാദിച്ച കാര്യം എന്താ? പാവപ്പെട്ടവർക്ക് ഒരിക്കലും ഇത് കിട്ടരുത്, അവരോട് കയറ്റരുത്, അല്ലേ? അത് ചെയ്യാൻ ശേഷിയും കഴിവൊക്കെ ഉള്ള ആൾക്കാരാണ് ആര്? അവർ. അതിനുള്ള കഴിവൊക്കെ ഉള്ള അവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെയാണ് അവർ പോയത്. എന്നിട്ടോ ഫലന്മാർ ഔഹ, അത് അവർ കണ്ടപ്പോൾ. ഏത് കണ്ടപ്പോൾ? ആ തോട്ടം അവർ കണ്ട. റഅന്ന കണ്ടു, റഔ അവർ കണ്ടു. ഹാ, അത്, അത്, ആ തോട്ടം. ഫലമ്മാ റഔ, ആ തോട്ടം അവർ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ആ തോട്ടത്തിന്റെ അടുത്തെത്തിയപ്പോൾ. അപ്പോഴാണ് കാണും. അങ്ങനെ അവർ തോട്ടത്തിന്റെ അരികിൽ എത്തിയപ്പോൾ, ആ തോട്ടം അവർ കണ്ടപ്പോൾ, ഖാലു, അവർ പറഞ്ഞു, ഇന്നാലല്ലാലൂൻ, തീർച്ചയായും നമ്മൾ വഴി തെറ്റിയിട്ടുണ്ട്, നമ്മളെ തോട്ടമല്ലത്. ആദ്യം അവർക്ക് മനസ്സിലായില്ല അത് കത്തിപ്പോയതാണല്ലോ. ആദ്യം അവർ വിചാരിച്ചത് നമ്മൾ ഇരുട്ടത്ത് വന്നുകൊണ്ട് തോട്ടം മാറിപ്പോയിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. നമ്മളെ തോട്ടമാണെങ്കിൽ വളഞ്ഞു നിൽക്കേണ്ടതല്ലേ? അതാണ്. പക്ഷെ അവർക്ക് വഴി തെറ്റിയിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇന്നാലല്ലാലൂൻ, അവർ വല്ല വഴിതെറ്റി. ഇനി ഹിദായത്ത് കിട്ടാത്തതിനും എന്തിനാ പറയാ? വഴികേടിനും എന്തിനാ പറയല്? വല്ല എന്ന് തന്നെ പറയാം. മനസ്സിലായി? ഇവിടെ അതല്ല, ഇവിടെ തോട്ടത്തിലേക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വഴിതെറ്റി പോയി. അവർക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്താണ് മാറിപ്പോയതാണെന്ന്. അതാണ് അവർ പറഞ്ഞത്, കാലു അവർ പറഞ്ഞു, ഇന്നാലവാല്ലൂൺ, തീർച്ചയായും നമ്മൾ വഴിതെറ്റിയവരാണ്. ഫലമ്മ വസലു ഇലിഹ, അങ്ങനെ അവർ ആ തോട്ടത്തിലെത്തിയപ്പോൾ, അഷ്റഫു അലിഹ, തോട്ടം നിരീക്ഷിച്ചപ്പോൾ, അഷ്റഫ എന്ന നിരീക്ഷിച്ചു, ഹാലത്തി, ആ അവസ്ഥയിൽ, അല്ലത്തി ഖാലല്ലാഹു അസ്വജ, അള്ളാഹ പറഞ്ഞ അവസ്ഥയിലാണ് തോട്ടം ഉള്ളത്. ഏതവസ്ഥ? കസരീന്നല്ലേ, ആ അവസ്ഥയിലാണ്. എന്നിട്ടോ അങ്ങനെ കദിസ്തഹാരത്തൻ തിൽക്ക നവാറ വസ്സുഹറ വകസ്രത്ത് സിമാർ, അതൊക്കെ മാറിപ്പോയി. ഏത്? അതിൻ്റെ ആ പ്രസന്നത, അതിൻ്റെ ആ ശോഭ, തിങ്ങി നിറഞ്ഞ നിറഞ്ഞു നിൽക്കുന്ന തുളുമ്പി നിൽക്കുന്ന പഴങ്ങൾ, അതൊന്നുമില്ല. അതൊക്കെ എന്തായിപ്പോയി? മാറിപ്പോയി. ഇസ്തഹാര എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മാറ്റം വന്നു. എന്താ എങ്ങനെ മാറി? ഇലാ അൻ സ്വാറത്ത് സൗദ മുതലഹിമ്മ, അത് ഇരുട്ട് പിടിച്ച കറുപ്പായി മാറി. മുതലഹിമ്മ എന്നാണ് ഇരുട്ട് പിടിച്ച, ആ കറുത്ത് കിടക്കുന്നു. ലാ എന്തഫി ബിഷയ്മിന, അതിൽ നിന്ന് ഒന്നും ആർക്കും എടുത്തുകൊണ്ടാകില്ല. ഒരു ഒരു മുന്തിരിന്റെ കുരു കിട്ടണ്ടേ? ഒറ്റ ഒരു ഒരു പഴമെങ്കിലും കിട്ടണ്ടേ? അതില്ലേ എടുക്കാൻ. ഒരു സാധനം അവർക്ക് എന്തില്ല അതിന് എടുക്കാനില്ല, ഒന്നും കിട്ടാനില്ല. ഫഴത്തക്കതു, അപ്പൊ അവർ വിശ്വസിച്ചു, അന്നഹും കഥ അഹ്ത ഉ തരീഖ്, അവർക്ക് വഴിതെറ്റിയതാണ്. വലിഹാദാ കാലു, അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇന്നാല ബാലൂൻ, തീർച്ചയായും ഞങ്ങൾ വഴിതെറ്റിപ്പോയവരാണ്. ഐ കഥ സലക്കന ഇലിഹ ഗൈറ തരീഖ്, വേറെ ഏതോ വഴിയിലേക്ക് ഞങ്ങൾ കയറിപ്പോയി. ഫത്തുഹിന അൻഹ, എന്നിട്ട് ഈ വഴിയാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. അതാണ് ഇബിൻ അബ്ബാസ് എന്ന് പറഞ്ഞത്, അവർ വഴി മാറിപ്പോയി എന്നാണ് പറഞ്ഞതെന്നുള്ള വിശദീകരണമാണ് ഈ ആയത്തിന് ആര് കൊടുത്തത്? ഇബിൻ അബ്ബാസ് അള്ളഹാനും മറ്റു ചിലരും, വായുർഹു അദ്ദേഹം അല്ലാത്ത മറ്റു ചിലരും കൊടുത്തത്. സുമ്മറജവു അമ്മാക്കാനു ഫി, പിന്നെ അവർ അവിടെ നിന്ന് തിരിച്ചു വന്നു. വത്തയക്കനു, അവർ ഉറപ്പിച്ചു, അന്നായ തെറ്റിയിട്ടൊന്നുമില്ല, ഇത് അത് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായത്? ആദ്യം അവർ വിചാരിച്ച വഴി തെറ്റി, സമാധാനം ഉണ്ട്, ഇത് വേറെ ഏതോ എത്തിപ്പോയതാണ്. ആദ്യം ഞെട്ടിയെങ്കിലും ഒരാശ്വാസം എന്താണ്, നമ്മൾ അല്ലെങ്കിൽ ആശ്വാസമാണല്ലോ. പക്ഷെ പിന്നെ അവർ വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, വഴി തെറ്റിയിട്ടൊന്നും ഇല്ലത് കൃത്യം നമ്മൾ തന്നെയാണ്. അന്നേരം അവർ പറഞ്ഞ വാക്കെന്താണ്? ബൽ നഹനു മഹ്റൂമൂൻ, അതല്ല, അതല്ല എന്നാണ് വഴി തെറ്റിയതല്ല. ബൽ എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ, വഴി തെറ്റിയതല്ല. പിന്നെ നഹനു മഹ്റൂമൂൻ, ഞങ്ങൾ തടയപ്പെട്ടവരാണ്, ഇത് കൊയ്തെടുക്കാൻ അർഹതല്ലാതെ പോയവരാണ്. മഹ്റൂം എന്ന് പറഞ്ഞത് ഹറം, ഹറുമ എന്ന് പറഞ്ഞാൽ തടഞ്ഞു. ഹാരിം തടയുന്നവൻ, അള്ളയാണ് തടഞ്ഞത്. മഹ്റൂം തടയപ്പെട്ടവൻ, കിട്ടാത്തവൻ, നമ്മൾ കിട്ടാത്തവരാണ് കേട്ടോ, കൊയ്തെടുക്കാൻ മുതൽ കിട്ടാത്തവരാണ്. മുതലെന്തായിപ്പോയി? കത്തിപ്പോയി, കത്തിക്കരിഞ്ഞുപോയി. അതാണ് ബൽ, അതല്ല, അതല്ല സംഭവിച്ചത്. ഏതല്ല സംഭവിച്ചത്? നമുക്ക് വഴി മാറിപ്പോയതൊന്നും അല്ല, നമ്മൾ ശരിയായ വഴി നമ്മളെ പറമ്പിലേക്ക് തന്നെയാണ് ചെയ്തത്, തോട്ടത്തിലേക്ക് തന്നെയാണ് വന്നത്. പക്ഷേ നഹനു മഹ്റൂമൂൻ, നമ്മൾ നാശം വന്നവരായിപ്പോയി, നഷ്ടം വന്നവരായിപ്പോയി. മഹ്റൂമൂൻ എന്ന് പറഞ്ഞാൽ ഐ ബൽ ഹിയ ഹാദിഹി, ഇതാ തോട്ടം തന്നെ. വലാക്കിൻ നഹനു ലാ ഹള്ള ലന, നമുക്ക് ഓഹരിയില്ല. വലാ നസീബ് വിഹിതമില്ല, കൊയ്തെടുക്കാനുള്ള വിഹിതമോ ഓഹരിയോ എന്താണ് ഇവിടെ ബാക്കിയില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് അവരെത്തി. അതാണ് ആ വിഷയത്തിൽ എടുത്തു പറയാനുള്ളത്. ഇനി നമുക്കൊന്നുകൂടി വായിക്കാം. ഇതാ തുത്തലാലേഹി ആയാത്തുന, നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ, കാല അവർ പറയും, അസാത്തീറുൽ അവ്വലീൻ, അവർ തന്നെ ഈ ഹമ്മാദ് മഷാവൊക്കെ ഏകവചനം പറഞ്ഞുകൊണ്ട് അലേഹി എന്നാണ് കേട്ടോ, ആ തരം ആളുകൾ പറയും. ഇതെന്താണ്? പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാണ്. അസാത്തീർ, അതിന്റെ ഏകവചനം എന്താ? ഉസ്തൂർ. എന്താണ് ഉസ്തൂർ? ബഹുവചനം അസാത്തീർ. അവ്വലു എന്നുള്ളതിന്റെ ബഹുവചനം അവ്വലൂൻ, അവ്വലീൻ, പൂർവികരുടെ കെട്ടുകഥകൾ. സനസിമുഹു അലൽ ഹുർതൂ, വഴിയെ നാം അവരുടെ മൂക്കിൽ അടയാളം വെക്കും, അവരുടെ തുമ്പിക്കൈയിൽ നമ്മൾ എന്ത് ചെയ്യും? അടയാളം വെക്കും. പരലോകത്ത് അവരുടെ മുഖം കണ്ടാൽ അറിയാം അവര് ഖുർആൻ തള്ളിയവരാണ് എന്ന്. അതിന്റെ ഒരു അടയാളം അല്ലെന്ന് ചെയ്തിട്ടുണ്ടാവും. പലതിന്റെ അടയാളം പരലോകത്ത് ആൾക്കാർ വരുമ്പോൾ ഉണ്ടാവുമല്ലോ. വഞ്ചന കാണിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലിക്കുല്ലി ഖാദിരിൻ ലിവാൻ, എല്ലാ ചതിയന്മാർക്കും എന്താണ്, അല്ല ഒരു കൊടി വെച്ചുകൊടുക്കും. അല്ല ഇസ്തിഹ, അയാളുടെ ബാക്കിൽ, ബാക്കിലുണ്ടല്ലോ, പിറകിൽ അല്ല എന്ത് ചെയ്യും? പിന്നെ വിസർജനം നടത്തുന്ന സ്ഥലത്തുള്ള ഒരു കൊടി നാട്ടി വെച്ചുകൊടുക്കും. ആ കൊടിയുമായിട്ടാണ് എന്ത് ചെയ്യുക? ചതിയന്മാർ മുഴുവൻ വരിക. എവിടെ വരിക? ഈ ലോകത്ത് ചതിയന്മാരല്ലാത്തവരുണ്ടോ? എല്ലാവരും പറ്റിക്കാം, എവിടെ പോയാലും. ഒരു വ്യാപാര സ്ഥലത്ത് പോയാൽ കച്ചവടക്കാരൻ പറ്റിക്കും, ചില ഉപഭോക്താക്കൾ കച്ചവടക്കാരെ പറ്റിക്കും. മനസ്സിലായില്ലേ? ഒരു പുരയിടം വാങ്ങാൻ പോയാൽ എന്താണ്, അതിൻ്റെ ന്യൂനതകളൊക്കെ മറച്ചെക്കും, അതിൻ്റെ ഗുണങ്ങളൊക്കെ പൊലിപ്പിച്ച് പറയും, എന്നിട്ട് നമ്മളെ പറ്റിക്കും. നമ്മൾ പിന്നെ നമ്മളൊരു യാഥാർത്ഥ്യ മറച്ചു വെച്ച പലതും വ്യക്തമാക്കാതെ പലതും പിന്നെയാണ് അറിയുക, വ്യക്തമാക്കേണ്ടതാണ് കച്ചവടത്തിൽ. പക്ഷെ അവരത് അന്ന് അന്നേരം പറയില്ല. ഭക്ഷണങ്ങൾ ചില ഗൗരവമുള്ള ഭക്ഷണം തീരെ വെള്ളമില്ല എന്നുള്ളതോ അല്ലെങ്കിൽ വഴിക്ക് ഭക്ഷണം ചിലപ്പം തീരെ പറയില്ല. അതേസമയത്ത് എന്ത് ചെയ്യും, കച്ചവടമായി കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ ചോദിച്ചില്ലല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിലക്കത് പോവും, ചതിയാണ്. ഇനി നമ്മൾ സ്ഥലം വെക്കാൻ പോയാൽ നേരെ തിരിച്ചായിരിക്കും, പോരായ്മ മാത്രമേ കാണുള്ളൂ, അതിന് ഗുണം തീയില്ല, അതും ചതിയാണ്. അപ്പൊ എങ്ങനെ ചുരുക്കി പറഞ്ഞ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അമൽ ഹയാത്ത് ദുനിയ ഇല്ല മത്താവൽ ഹുറൂർ അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തിയിട്ടുണ്ട്, ഒരു മാർക്കറ്റിലേക്ക് ചെന്നപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗോതമ്പിന്റെ കൂമ്പാരത്തിലേക്ക് കൈയിട്ടിട്ട് ആ സുബ്രത്തിലേക്ക് കൈയിട്ടിട്ട് ചോദിച്ചു, മാലിഹാദത്താണ്, ഈ ഭക്ഷണത്തിന് എന്ത് പറ്റി, നനഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞത് ഇന്നലെ മഴ പെയ്തപ്പോ നനഞ്ഞു പോയതാ. അപ്പൊ റസൂൽ പറഞ്ഞത് ആള് കാണുന്ന രൂപത്തിൽ വെക്കണ്ടേ, എന്നിട്ടാ പറഞ്ഞ മൻഹഷന ഫലൈസമിന്ന, മൻഹഷ ഫലൈസമിന്ന, ചതിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ചതിയന്മാരല്ല എന്ത് ചെയ്യും, ഒരു കൊടി കുത്തിയിട്ടാ കാണിച്ചു കൊടുക്കുക. പരലോകത്ത് വരുമ്പോ തന്നെ ഉണ്ട് അവൻ എന്തൊക്കെ ചതിച്ചിട്ടുണ്ട് അതിനൊക്കെ കൊടി ഉണ്ടാവും. ഏതൊക്കെ ദിവസം ആരൊക്കെ ചതിച്ചിട്ടുണ്ടോ അത്രയും കൊടി എല്ലാവരും കാണുന്ന രൂപത്തിൽ എല്ലാവരും. അപ്പം ചതിയും ആളുകൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതേപോലെ ഖുർആൻ മനുഷ്യന്റേതാണെന്ന് ഒരുത്തം പറഞ്ഞാൽ അയാളുടെ ആ തിന്മ എവിടെ കാണാൻ പറ്റും, മൂക്കിൽ കാണാൻ പറ്റും. അല്ല പലതും പലയിടത്തും കാണിക്കും, അതിലൊന്നെന്താണ്, മൂക്കിൽ കാണിക്കുന്ന അല്ലെങ്കിൽ മുഖത്ത് കാണിക്കുന്ന ഒരടയാളമാണ്. അതാണ് സനസിമുഹു അലൽ ഖുർതൂം ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ അവരെ നാം പരീക്ഷിച്ചു. അവരെ പരീക്ഷിച്ചു ആരെ പരീക്ഷിച്ചു, മക്കയിലെ മുശരിക്ക് ഖുറൈശികളെ, കുഫാറുകളെ. ഏത് വിഷയത്തിൽ പരീക്ഷിച്ചു, അവർക്ക് പ്രവാചകനെ അയച്ചു എന്നിട്ട് പരീക്ഷിച്ചു. പ്രവാചകൻ കള്ളനാണെന്ന് അവർ പറഞ്ഞു അല്ലെ, കെട്ടിണ്ടാക്കിയ കഥകൾ അയാൾ പറയുന്നതെന്ന് പറഞ്ഞു. തോട്ടക്കാരെ ഏത് വിഷയത്തിൽ പരീക്ഷിച്ചു, അവർക്ക് എമ്പാട് സ്വത്ത് കൊടുത്ത് തക്കാത്ത് കൊടുക്കുമെന്ന് ചെയ്തു, പരീക്ഷിച്ചു കൊടുത്തില്ല. അതായത് അക്സമു, അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം. എന്താ സത്യം ചെയ്തത്, ലയസരി മുന്നഹാ മുസ്ബിഹീൻ, നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യുന്നവരെന്ത് ചെയ്തു, ആണയിട്ട് പറഞ്ഞു. വരാ യസ്തസിനൂൻ, എന്താ വരാ യസ്തസിനു തന്നെ, അവർ ഒഴിച്ചു നിർത്തുന്നില്ല. അത് ശ്രദ്ധിക്കുന്നില്ല ശരിക്ക്, ഇസ്തസന തന്നെ ഒഴിച്ചു നിർത്തി. വരാ യസ്തസിനൂൻ, അവർ ഒഴിച്ചു നിർത്തുന്നില്ല, അവർ മാറ്റി നിർത്തുന്നില്ല. വലാ യസ്തസ്നൂൻ, എന്താ ഉദ്ദേശിക്കുന്നത് മാറ്റി നിർത്താന്ന, അതിൽ നിന്ന് ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് സക്കാത്തായിട്ട് എന്ത് ചെയ്യേണ്ടതായിരുന്നു, അവര് മാറ്റി നിർത്തേണ്ട, അവർ ചെയ്തില്ല. അപ്പൊ എന്തുണ്ടായി, അള്ളാഹു പരലോകത്ത് മാത്രം ആയിക്കോളുന്നില്ല, ശിക്ഷ അല്പ ഇഹലോകത്തുണ്ടാവും. അതാണ് ഇവർ കിട്ടിയത്. നിന്റെ റബ്ബിൽ നിന്നുള്ള ഒരു ശിക്ഷ അവരെ ബാധിച്ചു, പാഫ ബാധിച്ചു, തായിഫുൻ വിപത്ത് അവരെ ബാധിച്ചു. മിൻ റബ്ബിക്ക്, നിന്റെ റബ്ബിൽ നിന്ന്. എപ്പോഴാ ബാധിച്ചത്, വഹും നായിമോൻ, രാത്രി പ്രതിജ്ഞയൊക്കെ എടുത്ത് കിടന്നുറങ്ങിയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് ചെയ്തു, അതുവരെ വിളഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹ് മലക്കുകളയച്ചു, അത് നശിപ്പിച്ചു. അപ്പോൾ അത് കൊയ്തെടുക്കപ്പെട്ടതുപോലെ, ആരോ കൊയ്ത് കൊണ്ടുപോയതുപോലെ, അല്ലെങ്കിൽ രാത്രിയുടെ കറുപ്പ് പോലെ ആയി തീർന്നു. ഇതൊന്നും അറിയാതെ നേരം വെളുത്തപ്പോ അവർ പരസ്പരം വിളിച്ചു. അതിന്റെ തുടക്കം എന്താണ്, കൃഷി കൊയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അനിഹുദു ഹർസക്കും അലാ ഹർസിക്കും, നിങ്ങൾ കൃഷിയിലേക്ക് പോകും. കൊയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ കൃഷി സ്ഥലത്തേക്ക് എന്ത് ചെയ്യാ, പോവാൻ. അങ്ങനെ അവർ പോയി, അവർ മെല്ലെ സംസാരിക്കുന്നവരാണ്. അല്ലാഹുലും, ഇന്നേ ദിവസം നിങ്ങളുടെ മേൽ ഒരു മിസ്കീനും കടന്നു വരാൻ പാടില്ല എന്നാണ് അവർ എന്ത് ചെയ്തത്, പതുങ്ങി സംസാരിച്ചത്. ഹർദിൻ ഖാദിരീൻ, കഴിവിട്ടവരായി ശക്തിയോടുകൂടി അവർ പോയി. ഫലമ്മാർ കാലു ഇന്നാലൂൻ, അങ്ങനെ അവരത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇന്നാലൂൻ, നമ്മൾക്ക് വഴിതെറ്റിയിട്ടുണ്ട്, ഞങ്ങൾ വഴിതെറ്റിയവരാണ്. ബൽ അല്ല, വഴിതെറ്റിയതല്ല, നഹനു മഹ്റൂമൂൻ, പിന്നെന്താ, ഞങ്ങൾ തടയപ്പെട്ടവരാണ്. ഇതിന്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് എന്താണ്, നിഷേധിക്കപ്പെട്ടാണെന്ന് അവർക്ക് ശരിക്കും ആ സത്യം അവർ മനസ്സിലാക്കി. അതാണ് വിഷയം. ഇനി ഒരു വാശി പോകുന്നെല്ലാവരും അർത്ഥം മനസ്സിൽ വെച്ചിട്ട് വന്നു കേട്ടോ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. സൽ തനസിമുഹു അലൽ ഖുർതൂം ഇന്ന ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ് അഖസമു ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم من كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون
سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.